സ്തോത്രം ചെയ്യുകയാണ്. ദാനിയേൽ പ്രവചനത്തിൻ്റെ പഠനം നാം ഇവിടെ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. ഇതൊരു പ്രവചന പുസ്തകത്തിൻ്റെ പഠനമാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. പ്രാരംഭമായി ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് പഠനത്തിലേക്ക് പ്രവേശിക്കാം. ഞാൻ സാധാരണ ഓർപ്പിക്കുന്ന പോലെ ബൈബിൾ ഏകദേശം കാൽഭാഗം പ്രവചന രൂപേണയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 18 ഗ്രന്ഥങ്ങൾ പ്രവചനത്തിന് വേണ്ടി മാത്രം മാറ്റിവെച്ചിട്ടുണ്ട്. ബൈബിളിൻ്റെ ആരംഭം തുടങ്ങി വീണ്ടും അന്ത്യം വരെ പ്രവചന വിഷയങ്ങളെ ദൈവം വീണ്ടും പ്രവാചകന്മാർ കൂടെ പറഞ്ഞിരിക്കുന്ന കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ 17 ഗ്രന്ഥവും പുതിയ നിയമത്തിൽ ഒരു ഗ്രന്ഥവും പൂർണ്ണമായി പ്രവചന വിഷയങ്ങൾ സംസാരിപ്പാൻ ദൈവം മാറ്റിവെച്ചു. ഈ ലോകത്തെക്കുറിച്ചും മനുഷ്യനെ സംബന്ധിച്ചും ദൈവത്തിന് വ്യക്തമായ ചില പദ്ധതികളുണ്ട്. ആ പദ്ധതികളാണ് തൻ്റെ പ്രവാചകന്മാർ കൂടെ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആ വിധത്തിൽ വെളിപ്പെടുത്തി നൽകപ്പെട്ട ഒരു അനുഗ്രഹിക്കപ്പെട്ട ഗ്രന്ഥമാണ് ദാനിയേലിൻ്റെ പുസ്തകം. പഴയ നിയമത്തിൽ നിന്ന് മാത്രമല്ല, ഈ 66 ഗ്രന്ഥങ്ങളിൽ പ്രവചന പഠനത്തോടുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ദാനിയേൽ പ്രവചനം. ദൈവദാസന്മാർ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു സൂപ്പർ സ്ട്രക്ചർ, അതായത് ഒരു വലിയ കെട്ടിടം പണിയുമ്പോൾ അതിൻ്റെ സ്റ്റീൽ സ്ട്രക്ചറാണ് ദാനിയേലിൻ്റെ പ്രവചനം. ആ സ്റ്റീൽ സ്ട്രക്ചറിനോടാണ് ബാക്കി ഇഷ്ടികകളും ജനലുകളും അതിൻ്റെ റൂഫിങ്ങും എല്ലാം വാസ്തവത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ദാനിയേൽ പ്രവചനം, ദാനിയേലിൻ്റെ പുസ്തകം പ്രവചന പഠനത്തിൻ്റെ ഒരു സ്റ്റീൽ സൂപ്പർ സ്ട്രക്ചറാണ്. അതിനോടുള്ള ബന്ധത്തിലാണ് മറ്റ് പ്രവചന പഠനത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും ബന്ധപ്പെട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മത് പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. അല്പം ചരിത്രങ്ങൾ വിശദമായി പഠിക്കേണ്ട ഒരു ഗ്രന്ഥമാണ്. എന്നാൽ ഇന്ന് പ്രാരംഭ ക്ലാസ്സാണ്. ഇന്ന് നമുക്ക് അത്രത്തോളം ചരിത്രത്തിലേക്ക് ഇറങ്ങേണ്ടി വരില്ലേ. എന്നാൽ അടുത്ത ക്ലാസ് തൊട്ട് അല്പം ചരിത്രം കൂടെ പഠിക്കുമ്പോൾ വളരെ ലളിതമാക്കുവാൻ ദൈവം നമുക്ക് ഓഎച്ച്ബിയൊക്കെ തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ച് ആ കാര്യങ്ങളൊക്കെ കാണിച്ച് വളരെ ലളിതമായി ആ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം എന്നാഗ്രഹിക്കുകയാണ്. ഈ പുസ്തകത്തോടുള്ള ബന്ധത്തിൽ ഞാനൊരു രസകരമായ കാര്യം ഓർപ്പിക്കട്ടെ. രണ്ട് പ്രവചനങ്ങൾ വെളിപ്പെടുത്തി കിട്ടിയ പ്രമുഖരായ വ്യക്തികളെ വചനത്തിൽ കാണും. ഒന്ന്, പഴയ നിയമത്തിൽ ദാനിയേലും പുതിയ നിയമത്തിൽ യോഹന്നാനും, പത്മോസിൽ കിടക്കുന്ന യോഹന്നാൻ. ഇവരെ രണ്ടുപേരെ കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, ഞാൻ ആ വാക്യങ്ങളൊക്കെ പിന്നീട് വേണമെങ്കിൽ എടുത്തു കാണിക്കാം, രസകരമായ ചില പരാമർശങ്ങളുണ്ട്. ദാനിയേലിനെ കുറിച്ച് പറഞ്ഞു, ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലെ. 3 പ്രാവശ്യം ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ആ വാക്യം കാണുന്നുണ്ട്, ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേൽ. യോഹന്നാനെ കുറിച്ച് വായിക്കുന്നു, യേശുക്രിസ്തു ഏറ്റവും സ്നേഹിച്ച ശിഷ്യൻ. ഇവർ രണ്ടുപേരും പ്രവചനം എഴുതുന്നത് പ്രവാസത്തിൽ കിടന്നുകൊണ്ടാണ്. ദാനിയേല് ബാബേൽ പ്രവാസത്തിലും യോഹന്നാൻ പത്മോസ് എന്ന് പറയുന്ന ദ്വീപിലും നാടുകടത്തപ്പെട്ടിരിക്കുകയാണ്. രണ്ടുപേരും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ 90 വയസ്സ് പ്രായം കഴിഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും വളരെ വൃദ്ധന്മാരായാണ് മരിച്ചിരിക്കുന്നത്. 3, നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇവർക്ക് രണ്ടുപേർക്കും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് കിട്ടിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ പഠിച്ചു നോക്കിയാൽ ഇവർ രണ്ടുപേരും ഈ വെളിപ്പാട് കണ്ടപ്പോൾ മരിച്ചവരെ പോലെ അവൻ്റെ പാദത്തിൽ വീണതായിട്ട് നാം കാണും. ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ, പഴയ നിയമത്തിൽ ദാനിയേലിൻ്റെ പുസ്തകം 27-ാമത്തെ ഗ്രന്ഥമാണ്. അതുപോലെ വെളിപ്പാട്, സോറി, പുതിയ നിയമത്തിൽ 27-ാമത്തെ ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം. ദൈവം എന്തിനാണ് ഈ വിധത്തിൽ ക്രമീകരിച്ച് തന്നത്? ഇതൊന്നും അവിചാരിതമല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ രണ്ട് ദൈവദാസന്മാർ രണ്ടുപേരും ദൈവത്തിന് പ്രിയപ്പെട്ടവരായിരുന്നു. ദ മോസ്റ്റ് ബെലവേർഡ് മാൻ വാസ് ഡാനിയേൽ. വെളിപ്പാട് പുസ്തകത്തിൽ അത് വെളിപ്പെടുത്തി കിട്ടിയ യോഹന്നാൻ, ഹി വാസ് ദ മോസ്റ്റ് ബെലവേർഡ് ഡിസൈപ്പിൾ ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ബോത്ത് വേർ ഓഫ് ദ ഏജ് 90 years old. ബോത്ത് വേർ ഇൻ എക്സൈൽ. And both has given the vision of the Son of Man. And both has fallen down at his feet as if they are dead. അവരെ രണ്ടുപേരും മരിച്ച പോലെ കാൽക്കൽ വീഴുകയാണ്. ഇവിടെ രണ്ടിടത്തും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, ഒന്ന് ദൈവത്തിൻ്റെ പ്രിയപുരുഷൻ, ഒന്ന് കർത്താവ് ഏറ്റവും സ്നേഹിച്ച ശിഷ്യൻ. ഭാവിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇവർക്ക് രണ്ടുപേർക്കും വെളിപ്പെട്ട് കിട്ടി. പിന്നെ ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഈ പുസ്തകത്തിന് ദൈവം എന്തിനാണ് ഈ ഒന്നാം അധ്യായം വെച്ചിരിക്കുന്നത് തന്നെ നമ്മൾ ചിന്തിച്ചാൽ, നമ്മൾ ഇന്നത്തെ പഠന വിഷയം അതാണ്, എ മോറൽ കണ്ടീഷൻ ഇസ് നീഡഡ് ഫോർ ഗോഡ്സ് റെവലേഷൻ. ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ കിട്ടാൻ ധാർമ്മികമായ ഒരു ഉന്നത നിലവാരം മനുഷ്യന് ആവശ്യമാണ്. ദാനിയേലിനെ സംബന്ധിച്ച് ഒന്നാം അധ്യായത്തിൽ അത് പഠിക്കുവാൻ കഴിയുന്നു. യോഹന്നാനെ സംബന്ധിച്ചും അതുപോലെ ചരിത്രം നമ്മൾ കാണുന്നു. ദൈവത്തിൻ്റെ മനസ്സ് വെളിപ്പെടുത്തുവാൻ കഴിയുന്ന രണ്ട് വ്യക്തികളെ നമ്മൾ കാണുകയാണ്. മറ്റനേക പ്രവാചകന്മാരെ കുറിച്ച് കാണുന്നുണ്ടെന്നാൽ ഇവിടെ നമ്മൾ വീണ്ടും ശ്രദ്ധിച്ചു നോക്കിയാൽ ദാനിയേലിന് ദൈവം കൊടുക്കുന്ന പ്രവചനങ്ങൾ പ്രധാനമായി ജാതികളോടുള്ള ബന്ധത്തിലാണ്. യോഹന്നാൻ കർത്താവ് കൊടുത്ത വെളിപ്പാട് സഭയോടുള്ള ബന്ധത്തിലാണ്. യേശുക്രിസ്തുവിനോടും അവൻ സഭയോട് ബന്ധപ്പെട്ടിരിക്കുന്നതും അവൻ്റെ രാജ്യം സ്ഥാപിക്കുന്നതിനുള്ള ബന്ധത്തിലാണ്. ദാനിയേലിന് കൊടുത്ത വെളിപ്പാട് കൊടുത്തിരിക്കുന്നത് രാഷ്ട്രങ്ങളുള്ള ബന്ധത്തിലാണ്, സാമ്രാജ്യങ്ങളുള്ള ബന്ധത്തിലാണ്. നമുക്ക് രസകരമായി ഇങ്ങനെ ഈ രണ്ട് പുസ്തകങ്ങളെ കുറിച്ചുള്ള ഒരു പഠനം തന്നെ നടത്തുവാൻ സാധിക്കും. ഞാൻ പ്രാരംഭമായി അത് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നാൽ വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ ഓർപ്പിക്കട്ടെ, ക്രിസ്തീയ സമൂഹത്തിൽ എന്ന് മാത്രമല്ല ചരിത്രം പഠിക്കുന്നവരുടെ മധ്യത്തിൽ പോലും, പ്രത്യേകിച്ച് ലിബറൽ തിയോളജൻസിന്റെ മധ്യത്തിൽ, അതായത് അമിത കൃത്രിപ്പുകാരെന്ന് പറയും ക്രിസ്ത്യൻ സമൂഹത്തിൽ ലിബറൽ തിയോളജൻസ് ഉണ്ട്, അവരുടെ മധ്യത്തിൽ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഗ്രന്ഥം ദാനിയേലിന്റെ പുസ്തകമാണ്. അതായത് ബൈബിളിലെ 66 ഗ്രന്ഥങ്ങളിൽ ഏറ്റവും അധികം ക്രിട്ടിക്സ് ഉണ്ടായത് ദാനിയേലിന്റെ പുസ്തകത്തിനാണ്. അതിന് കാരണം എന്നാണെന്നറിയാമോ? ഈ ക്രിട്ടിക്സുകൾ പറയുന്നു ദാനിയേൽ ഈ പുസ്തകം എഴുതിയത് ചരിത്രം നടന്ന ശേഷമാണെന്ന്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, കാരണം അവർക്ക് പോലും വിശ്വസിപ്പാൻ കഴിയുന്നില്ല ഇതിൻ്റെ അക്യുറസി. ഒന്നൊന്നായി ചരിത്രങ്ങൾ, സാമ്രാജ്യങ്ങൾ എഴുന്നേൽക്കുന്നു, അസ്തമിക്കുന്നു, ഒരു രാജാവിനെ ദൈവം പേർ ചൊല്ലി വിളിക്കുന്നു, ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൃത്യമായി പറഞ്ഞപ്പോൾ ഇതൊക്കെ ചരിത്രം നടന്നിട്ട് എഴുതിയതാണെന്ന് ക്രിട്ടിക്സ് അമിത കൃത്യപ്പുകാർ പറയുന്നു. ദാനിയേൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ലെന്ന് പോലും പറയുന്നു. അത്രമാത്രം അറ്റാക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ദാനിയേലിന്റെ പുസ്തകം. മാത്രമല്ലേ ക്രിസ്തീയ സമൂഹത്തിൽ അധികം പഠിക്കുവാൻ തുനിയാത്ത, മെനക്കെടാത്തൊരു ഗ്രന്ഥം കൂടെയാണ് ദാനിയേലിന്റെ പുസ്തകം. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ബൈബിൾ പ്രവചനം ഞാൻ ഓർപ്പിച്ചു, ബൈബിളിൻ്റെ 25% പ്രവചന രൂപണയാണ് ദൈവം നൽകിയത്. ഈ പ്രൊഫറ്റിക്കൽ സ്ട്രക്ചറിൻ്റെ സ്റ്റീൽ സ്ട്രക്ചറാണ് വാസ്തവത്തിൽ ദാനിയേലിന്റെ പുസ്തകം. ഞാനിവിടെ ഇരുന്നപ്പോൾ ഓർക്കുകയായിരുന്നു, ബൈബിള് വാസ്തവത്തിൽ കൈകാര്യം ചെയ്യുന്ന ഒരു ദൈവ പൈതൽ, ദൈവത്തിൻ്റെ മുന്നൽ ഒരു അംഗീകരിക്കപ്പെട്ട ദൈവദാസനായി നിൽപ്പാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആ വാക്യം എൻ്റെ മനസ്സിൽ ഇവിടെ ഇരുന്നപ്പോൾ വന്നുകൊണ്ട് ഞാൻ വായിച്ചു കേൾപ്പിക്കുകയാണ്. 2 Timothy 2:15 അവിടെ നിജപുത്ര പൗലോസിൻ്റെ നിജപുത്രനായ തിമത്യോസിന് പൗലോസ് എഴുതുകയാണ്, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നതിനായി നിൽപ്പാൻ ശ്രമിക്കുക. അത് ഇംഗ്ലീഷിൽ വായിച്ചാൽ ഇങ്ങനെയാണ് 15 ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത് റൈറ്റ്ലി, ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ഗോഡ് റൈറ്റ്ലി. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക എന്നുള്ള ഇംഗ്ലീഷ് വേർഡ് ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത് റൈറ്റ്ലി, ദൈവവചനത്തെ കട്ട് ഇറ്റ് സ്ട്രേറ്റ്, അതിൻ്റെ മൂലഭാഷയുടെ ആശയം മേക്ക് ഇറ്റ് സ്ട്രേറ്റ്. കാരണമെന്ന, നമ്മൾ 1 Timothy 13:10 വായിക്കുന്നുണ്ട്, അവർ ദൈവത്തിൻ്റെ വചനത്തെ വളച്ചു കളയുന്നു. മേക്കിംഗ് ക്രൂക്ക് ദ സ്ട്രേറ്റ് പാത്ത് ഓഫ് ദ ലോർഡ്, ദൈവത്തിൻ്റെ ശരിയായിട്ടുള്ള മാർഗത്തെ വളച്ചു കളയുന്നു. ദൈവത്തിൻ്റെ ദാസൻ, ഹി ഹാസ് ടു ബി എ പേഴ്സൺ ഹു ഇസ് റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. കാരണം മറ്റുള്ളവർക്ക് അത് ഗ്രഹിക്കാനും ദൈവത്തിൻ്റെ സത്യങ്ങളെ ശരിയായി മനസ്സിലാക്കുവാനും ഇറ്റ് ഹാസ് ടു ബി റൈറ്റ്ലി ഡിവൈഡഡ്. ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, ദാനിയേലിന്റെ പുസ്തകം വേണ്ടവണ്ണം പഠിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ യു വിൽ നോട്ട് ബി ഏബിൾ ടു റൈറ്റ്ലി ഡിവൈഡ് ദ പ്രൊഫറ്റിക്കൽ ട്രൂത്ത്സ് ഓഫ് സ്ക്രിപ്റ്റേഴ്സ്. ദൈവവചനത്തിന്റെ പ്രവചന സത്യങ്ങളെ ശരിയായിട്ട് ഭാഗിക്കുവാൻ സാധിക്കുകയില്ലേ? ഈ പ്രവചന പഠനത്തിൽ ഇന്ന് നമുക്കതിൻ്റെ പ്രാരംഭ പാഠത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. ഞാൻ ആ 1 അധ്യായം മുഴുവൻ വായിക്കുന്നില്ലേ, നമ്മൾ ആവശ്യമുള്ളതനുസരിച്ച് വായിച്ച് മുന്നോട്ട് പോകാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഓർപ്പിച്ചു, ഏറ്റവും അധികം ക്രിട്ടിക്സ് ഉണ്ടായ ഒരു ഗ്രന്ഥമാണ്. എന്നാൽ അതോടുള്ള ബന്ധത്തിൽ നമുക്കെന്താണ് മറുപടി പറയാനുള്ളത്? വചനം എന്ത് ദാനിയേലിനെ കുറിച്ച് സാക്ഷിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. എസെക്കിയേൽ പ്രവചനം എടുക്കാം. ദാനിയേൽ പ്രവാസത്തിൽ കിടന്ന കാലഘട്ടത്തിൽ തന്നെ, അതായത് ബാബിലോണിലേക്ക് ദാനിയേൽ പോയ സന്ദർഭത്തിൽ തന്നെ എസെക്കിയേലും ബാബിലോൺ പ്രവാസത്തിൽ പോയി. മറ്റൊരു ചിന്തിച്ചാൽ ദാനിയേലും എസക്കിയേലും ഒരുപോലെ പ്രവാസത്തിൽ കിടന്ന വ്യക്തികളാണ്. ബാബേൽ പ്രവാസത്തിൽ ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചവരാണ്. ഈ എസക്കിയേൽ ദാനിയേലിനെ കുറിച്ച് സാക്ഷിക്കുന്ന രണ്ട് വേദഭാഗം ഞാൻ എടുത്തു തരാം. എസക്കിയേൽ ചാപ്റ്റർ 14 14 തൊട്ടുള്ള വാക്യം. എസക്കിയേൽ ചാപ്റ്റർ 14 വേഴ്സസ് 12-14. യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായ എന്തെന്നാൽ, മനുഷ്യപുത്ര, ഒരു ദേശം എന്നോട് ദ്രോഹിച്ച് പാപം ചെയ്യുമ്പോൾ അതിൻ്റെ നേരെ കൈനീട്ടി അപ്പം എന്ന കോൽ ഒടിച്ച് ക്ഷാമം വരുത്തി മനുഷ്യനെയും മൃഗത്തെയും അതിൽ നിന്ന് ഛേദിച്ചു കളയും. നോഹ, ദാനിയേൽ, ഇയ്യോബ് എന്നീ മൂന്ന് പുരുഷന്മാർ അതിൽ ഉണ്ടായിരുന്നാലും അവർ തങ്ങളുടെ നീതിയാൽ സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ എന്ന് യഹോവയെ കർത്താവിൻ്റെ അരുളപ്പാട്. ആ വാക്യം നോക്കിയേ, ദൈവം എസക്കിയേലിൽ കൂടെ പ്രവചിക്കുകയാണ്. എസക്കിയേൽ പ്രവചനം 1-ാം അധ്യായത്തിൽ 1-ാം വാക്യം എടുത്താൽ നമുക്കറിയാം, കേബാർ നദീതീരത്തിരുന്നു കൊണ്ടാണ് പ്രവാചകൻ പ്രവചിക്കുന്നത്. കേബാർ നദീതീരം നമ്മളൊരു മാപ്പ് എടുത്ത് നോക്കിയാൽ അറിയാം, ബാബേലിൽ കൂടെ ഒഴികെ യൂഫ്രട്ടസ് റിവറിൻ്റെ തെക്ക് കിഴക്കായിട്ട് പോയ ഒരു ഒരു ബ്രാഞ്ചായിരുന്നു കേബാർ നദി. യൂഫ്രട്ടസ് റിവർ ഒഴുകുന്നത് ഇന്നത്തെ കാലത്തെ ഇറാഖ് അല്ലെങ്കിൽ പഴയ ബാബിലോണിൽ കൂടെയാണ്. ആ ബാബിലോണിന്റെ പ്രദേശത്തു കൂടെ ഒഴുകിയ യൂഫ്രട്ടസിന്റെ ബ്രാഞ്ച് ആയിരുന്നു കേബാർ നദി. കേബാർ നദി തീരത്തിരുന്നു കൊണ്ടാണ് എസക്കിയേലും പ്രവചിക്കുന്നത്. എസക്കിയേൽ അത് പ്രവചിക്കുമ്പോൾ താൻ സാക്ഷിക്കുന്നു, നോഹ, ദാനിയേൽ, ഇയ്യോബ് എന്നീ മൂന്ന് പുരുഷന്മാർ ഉണ്ടായിരുന്നാലും പാപം ചെയ്ത ഇസ്രയേലിനെ ന്യായം വിധിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഈ മൂന്ന് ഭക്തന്മാർ അതിൽ പാർത്താലും ദൈവം അവരെ രക്ഷിക്കും, നിങ്ങൾ ന്യായവിധി അനുഭവിക്കുമെന്ന് ദൈവം പറയുകയാണ്. അവിടെ നോഹയും ഇയ്യോബും ചരിത്രപുരുഷന്മാരായിരുന്ന പോലെ ദാനിയേലും ചരിത്രപുരുഷനാണെന്ന് എസക്കിയേൽ സാക്ഷിക്കുന്നു. 2-ാം വാക്യം 28:3 ദൈവം തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം. എസക്കിയേൽ 28:3 ദൈവം തന്നെ സോർ രാജാവിനോട്, കിങ് ഓഫ് ടയറിനോട് ചോദിക്കുന്ന ഒരു വാക്യമാണ് 28:3. നീ ദാനിയേലിലും ജ്ഞാനിയോ? ആർ യു വൈസർ ദാൻ ദാനിയേൽ? ദൈവം സോർ രാജാവിനോട്, ടയർ കിങ്ങിനോട് ചോദിക്കുകയാണ്, ആർ യു വൈസർ ദാൻ ദാനിയേൽ? നീ ദാനിയേലിനെക്കാട്ട് ജ്ഞാനിയാണോ? ദൈവമാണ് സാക്ഷിച്ച് ചോദിക്കുന്നത്. ഞാനിവിടെ ചിന്തിച്ചു പോയി, ജ്ഞാനികളിൽ ജ്ഞാനിയെന്ന് നമ്മൾ പറയുന്ന ശലോമോനെ കുറിച്ച് ദൈവമായ ശലോമോന്റെ പേര് പറയാതെ ഇവിടെ ദാനിയേലിന്റെ പേരാണ് എടുത്തു പറഞ്ഞത്. ദാനിയേൽ ജ്ഞാനി മാത്രമല്ലായിരുന്നു, അവന്റെ ധാർമ്മിക ജീവിതത്തിൽ, മോറൽ സൈഡിൽ ദൈവം അവനെ പ്രിയ പുരുഷൻ എന്ന് സാക്ഷിച്ച പുരുഷൻ കൂടിയായിരുന്നു. ശലോമോനെ കുറിച്ച് അത് സാക്ഷിപ്പാൻ കഴിയില്ല. 3-ാമത് യേശുക്രിസ്തു ദാനിയേലിനെ സാക്ഷിച്ചു. മത്തായി 24:15 Matthew 24:15 ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത ശൂന്യവാക്ക് നമ്മളെ ചതവിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന കാണുമ്പോൾ അവൾ യേശുക്രിസ്തു ദാനിയേലിനെ കുറിച്ച് സാക്ഷിച്ചു. യേശുക്രിസ്തു ദാനിയേൽ ഒരു ചരിത്രപുരുഷനാണെന്ന് പറയുകയും അദ്ദേഹത്തെ യേശുക്രിസ്തു വിളിച്ച പേര് പ്രവാചകൻ എന്നാണ്. എസക്കിയേലിൽ എസക്കിയേൽ പ്രവാചകൻ പറഞ്ഞു. നമ്മൾ ഓർത്തതുപോലെ ദൈവം സോർ രാജാവിനോട് ചോദിക്കുന്നുണ്ട്, നീ ദാനിയേലിനെക്കാട്ടിൽ നീ ജ്ഞാനിയാണോ? യേശുക്രിസ്തു ദാനിയേലിനെ സാക്ഷിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ ഈ 3 വാക്യങ്ങൾ എടുത്ത് ചോദിച്ചെന്ന് ചോദിച്ചാൽ, നിങ്ങൾ കൂടുതലായിട്ട് ഈ പ്രവചന വിഷയങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ഇന്നത്തെ ആധുനിക തിയോളജിക്കൽ കോളേജുകളിൽ പോലും നമ്മൾ ഇന്ന് അഭിമാനിക്കുന്ന തിയോളജിയൻസ് പോലും ദാനിയേലിന്റെ പുസ്തകത്തെ ക്രിട്ടിസൈസ് ചെയ്യുന്നു. നോക്കുക, ദൈവം സാക്ഷിക്കുന്നു, യേശുക്രിസ്തു സാക്ഷിക്കുന്നു, എസക്കിയേൽ പ്രവാചകൻ സാക്ഷിക്കുന്നു. നമുക്കൊരു കാര്യം തീർച്ചപ്പെടുത്താം, ദാനിയേലിനെ യേശുക്രിസ്തു സാക്ഷിച്ചപ്പോൾ അവൻ ചരിത്രപുരുഷനും അവൻ്റെ ഗ്രന്ഥം കർത്താവ് പറഞ്ഞ പോലെ പ്രവചന ഗ്രന്ഥം കൂടെയാണ്. എന്താണ് ദാനിയേലിൻ്റെ തീം? വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ദാനിയേലിൻ്റെ തീം. നമ്മളൊക്കെ പുസ്തകത്തിലേക്ക് തന്നെ വരാം. ദാനിയേലിൻ്റെ പുസ്തകം നോക്കുക, വളരെ അതിശയിപ്പിക്കേണ്ടിയ ഈ ആധുനിക ലോകത്തിൽ ക്രിസ്ത്യാനികളായ നമ്മളെ ഏറ്റവും അധികം ധൈര്യപ്പെടുത്തേണ്ട ഒരു വിഷയമാണ് ദാനിയേലിൻ്റെ തീം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. Chapter 4:25 Daniel 4:25 അവിടെ തിരുമേനിയെ, അതായത് ബാബിലോൺ രാജാവിനോട് സംസാരിക്കുക, തിരുമേനിയെ മനുഷ്യരുടെയിൽ നിന്ന് നീക്കിക്കളയും, തിരുമനസ്സിലെ വാസം കാട്ടുമൃഗങ്ങളിലൂടെയാകും, തിരുമേനിയെ കാളയെപ്പോലെ പുല്ലുതീറ്റും, തിരുമേനി ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയും, മനുഷ്യരുടെയും രാജ്യത്വത്തിന്മേൽ അത്യുന്നതനായവൻ വാഴുകയും അതിനെ തനിച്ച് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നതുവരെ, തിരുമനസ്സുകൊണ്ട് അറിയുന്നതുവരെ 7 കാലം കഴിയും. 26-ാം വാക്യം വൃക്ഷത്തിന്റെ തായ്വേർ ചേക്കുവാൻ അവൻ കൽപ്പിച്ചതോ വാഴുന്നത് സ്വർഗമാകുന്നു. Heaven reigns. മാത്രമല്ല, അതിൻ്റെ 25-ാം വാക്യത്തിൽ വളരെ മനോഹരമായ വാക്യം. എന്താണ് അവിടെ വായിക്കുന്നത്? The most high, the sovereign, is over the kingdom of men
ആൻഡ് ഗിവത് ഹിം ടു ഹുംസോവർ ഈവിലത്ത്. ഈ ലോകത്തിന്റെ ഭരണകൂടങ്ങളുടെ മേൽ അത്യുന്നതൻ വാഴുന്നു. അതുമാത്രമല്ല, ഒന്നാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും വാക്യം നോക്കിയേ, രസകരമായ വാക്യം. നമ്മൾ ആ വാക്യത്തിലെ കടന്നു വരികയാണ്. യഹൂദ രാജാവായ യെഹോയാക്കീമിന്റെ വാഴ്ചയുടെ മൂന്നാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരുശലേമിലേക്ക് വന്നു അതിനെ നിരോധിച്ചു. കർത്താവ് യഹൂദ രാജാവായ യെഹോയാക്കീമിനെയും ദൈവത്തിന്റെ ആലയത്തിലെ പാത്രങ്ങളിൽ ചിലതിനെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ചുരുക്കി പറഞ്ഞാൽ ആ രണ്ടാം വാക്യത്തിന്റെ കണ്ടൻസ് എന്താണ്? കർത്താവ് ഏൽപ്പിച്ചു, കർത്താവ് ഏൽപ്പിച്ചു. അതിന്റെ കണ്ടൻസ് എന്താ? ആൻഡ് ദ ലോർഡ് ഹാസ് ഡെലിവേർഡ് എ കിങ്ഡം വാസ് ദാറ്റ് ഈസ് ജൂഡാ എസ്റ്റേറ്റ്, അതായത് ഇസ്രായേലൈറ്റ്സ്, ദേ വർ ഡെലിവേർഡ് ഇൻ ദ ഹാൻഡ് ഓഫ് ബാബിലോണിയൻസ് ബൈ ഗോഡ്. ഓക്കെ, ഇവിടെ നമ്മൾ വായിച്ചു അത്യുന്നതൻ രാജാക്കന്മാരുടെ മേൽ വാഴുന്നു. ഇപ്പോൾ ഈ ഒന്നാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും വാക്യത്തിൽ കർത്താവ് യഹോയാക്കീമിന്റെ കയ്യിൽ യെരുശലേമിനെ ഏൽപ്പിക്കുന്നു. അതിന്റെ വീണ്ടും രണ്ടാം അധ്യായത്തിന്റെ 37-ാം വാക്യം നോക്കിയാട്ടെ, ചാപ്റ്റർ 2:37. രാജാവേ തിരുമനസ്സുകൊണ്ട് രാജാവേ രാജാവാകുന്നു, സ്വർഗസ്വനായ ദൈവം തിരുമനസ്സിന്റെ രാജ്യത്വവും ഐശ്വര്യവും ശക്തിയും മഹത്വവും നൽകിയിരിക്കുന്നു. ദൈവം നൽകിയിരിക്കുന്നു, സ്വർഗസ്വനായ ദൈവം. 2:19-22 വരെയുള്ള വാക്യത്തിൽ വീണ്ടും ഈ സത്യം ഉറപ്പിച്ചു പറയുന്നു. ഇന്ന് രാത്രിയിൽ വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, ദാനിയേലിന്റെ പുസ്തകത്തിന്റെ കനതലായ തീം സ്വർഗത്തിലെ ദൈവം രാഷ്ട്രങ്ങളുടെ മേൽ രാജാക്കന്മാരുടെ മേൽ ഭരിക്കുന്നു. ഒരു ഭരണകൂടവും ലോകത്തിൽ അവിചാരിതമായി എഴുന്നേൽക്കില്ലേ? ഈ ലോകത്തിന്റെ രാഷ്ട്രീയതയെ ദൈവത്തിന് ഇഷ്ടമുള്ള പോലെ നിയന്ത്രിപ്പാൻ കഴിയും. വളരെ മനോഹരമായൊരു വാക്യം സദൃശവാക്യം 21:1 പ്രൊവേർബ്സ് ചാപ്റ്റർ 21:1. അത് വളരെ ബ്യൂട്ടിഫുൾ ആയൊരു വേഴ്സാണ്. എന്താ അവിടെ പറയുന്നത്? പ്രൊവേർബ്സ് 21:1 അവിടെ ഇങ്ങനെ വായിക്കുന്നു, രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോടുകൾ കണക്കിയിരിക്കുന്നു, തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്കൊക്കെയും അവൻ അതിനെ തിരിക്കുന്നു. ഒരു രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോടുപോലെ ഇരിക്കുക, അതിനെ തനിക്ക് ഇഷ്ടമുള്ള ദിക്കിലേക്ക് തിരിക്കുക എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിൽ എത്ര ക്രൂരനായ ഭരണകർത്താവ് ഭരിച്ചാലും ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവന്റെ മനസ്സിനെ തിരിച്ചാൽ ലോകത്തിന്റെ രാഷ്ട്രീയഗതിക്ക് വ്യത്യാസം വരുന്നു. റോമലേഖനം ഇതോട് ചേർത്ത് വായിക്കേണ്ട ഒരു വാക്യമാണ് റോമൻസ് ചാപ്റ്റർ 13:1. റോമൻസ് 13:1 എന്താ പൗലോസ് പറയുന്നത്? ദൈവത്താൽ അല്ലാതെ ഒരധികാരവുമില്ലേ, ഉള്ള അധികാരങ്ങൾ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ പ്രാരംഭമായി ഞാനിവിടെ ഓർപ്പിക്കട്ടെ, ദാനിയേലിന്റെ ഗ്രന്ഥം പ്രവചന ഗ്രന്ഥമാണ്. ദൈവം സാക്ഷിച്ചു, യേശുക്രിസ്തു സാക്ഷിച്ചു, എസക്കിയൽ സാക്ഷിച്ചു. ഈ ഗ്രന്ഥത്തിന്റെ പ്രധാന തീം, സ്വർഗത്തിലെ ദൈവം സകല ഭരണകൂടങ്ങളെയും നിയന്ത്രിക്കുന്നു. സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തിയ പോലെ തന്റെ ആത്യന്തിക ഉദ്ദേശത്തിന് വേണ്ടി ലോകത്തിന്റെ രാഷ്ട്രീയഗതി മുന്നോട്ട് നീങ്ങുന്നു. ഈ ലോകത്തിൽ ഒന്നും അവിചാരിതമായി സംഭവിക്കുന്നില്ലേ? നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലയളവ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഏറ്റവും അധികം രാഷ്ട്രീയമായ കോളിളക്കങ്ങൾ ഉണ്ടായ കാലഘട്ടമാണ്. കമ്മ്യൂണിസം തകർന്നുപോയി, റഷ്യ സോവിയറ്റ് റഷ്യ ആയിരുന്നത് തകർന്നുപോയി, 7 രാഷ്ട്രങ്ങളോളം പുതുതായിട്ട് അവിടെ നിന്ന് പുറത്തു വന്നു. യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഒന്നിച്ച് കയറി വരുന്നു, അവരൊന്നിച്ചു കൂടുന്നു. അമേരിക്ക സമ്പൽഘടനയിലെ വിള്ളലുകൾ വീണുകൊണ്ട് അവർ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. കിഴക്കൻ രാജ്യങ്ങൾ സടകുടഞ്ഞെഴുന്നേറ്റ് അവർ ലോകത്തിൽ പ്രബലപ്പെട്ട് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നോക്കുക, ലോക രാഷ്ട്രീയ മണ്ഡലത്തിൽ വലിയ വ്യത്യാസം. ഇന്ത്യയെപ്പോലുള്ള ഒരു രാഷ്ട്രം മതതീവ്രവാദികൾ എഴുന്നേറ്റുകൊണ്ടിരിക്കുന്നു. അടുത്ത ഇലക്ഷൻ നടക്കുന്നു, എന്ത് സംഭവിക്കുമെന്ന് ദൈവമക്കൾക്ക് പോലും ഒരു ആകുലചിത്തയുണ്ട്. അല്ല, ഈ രാത്രി ഞാൻ പറയട്ടെ, വി ഷുഡ് ബി ദ മോസ്റ്റ് കാമസ്റ്റ് പീപ്പിൾ ആർ ലിവിംഗ് ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിൽ ജീവിക്കുന്ന ഏറ്റവും കാമായിട്ട് സ്വൈര്യമായിട്ട് ജീവിക്കേണ്ട ജനങ്ങൾ നമ്മളായിരിക്കണം. എന്താ കാരണം? ദ ലോർഡ് ഈസ് റീനിങ്, ഹീസ് ഓൺ ദ ത്രോൺ, അവൻ സിംഹാസനത്തിലുണ്ട്. അവൻ അനുവദിക്കാതെ ഒരു ഭരണകൂടവും വരുന്നില്ലേ? അവന്റെ ആത്യന്തിക ഉദ്ദേശങ്ങൾക്ക് വേണ്ടി സകല കാര്യങ്ങളെയും മുന്നോട്ട് നയിക്കുകയാണ്. ഒരു വാക്യം കൂടെ പറഞ്ഞാൽ അവിടെ വിടാം. 103-ാം സങ്കീർത്തനം 19-ാം വാക്യം, സാംസ് 103:19. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. യെസ്, മനോഹരമായ വാക്യം. ഇന്ന് രാത്രി ആ ഭാഗവും ഇട്ടുകൊണ്ട് നമുക്ക് വീണ്ടും ദാനിയേലിന്റെ ഗ്രന്ഥത്തിലേക്ക് മടങ്ങി വരാം. നമ്മൾ ഒന്നാം അധ്യായത്തിന്റെ ആ കാതലായ വിഷയം ഇന്നുള്ള ബാക്കി സമയം കൊണ്ട് നമ്മൾ പഠിച്ചു തീർക്കുകയാണ്. കാരണം അതിൻ്റെ പ്രൊഫറ്റിക്കൽ ട്രൂത്ത്സ് 2-ാം അധ്യായം തുടങ്ങിയാണ് വരുന്നത്. അടുത്ത ആഴ്ച തൊട്ട് നമുക്ക് ദൈവം അനുവദിച്ചാൽ വോയിസ്പി ഒക്കെ ഉപയോഗിച്ച് ആ ചാപ്റ്ററുകളും ഒക്കെ വെച്ചിട്ട് നമുക്കത് പഠിക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. എന്നാൽ ഫസ്റ്റ് ചാപ്റ്റർ അതിൻ്റെ ഇൻട്രഡക്ഷൻ ആയതുകൊണ്ട് ഞാൻ അവിടെ വിട്ട് കടന്നു പോവുകയാണ്. ദാനിയേലിൻ്റെ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട രണ്ട് തീം നമ്മൾ ഓർത്തു. അത്യുന്നതൻ രാജാക്കന്മാരുടെ മേൽ വാഴുന്നു. ഈ വാഴ്ചയോടുള്ള ബന്ധത്തിൽ മറ്റൊരു സത്യം കൂടെ ദൈവം വെളിപ്പെടുത്തി തന്നു. ഒന്ന്, ജാതീയ ഭരണകൂടങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും, ഈ ലോകരാഷ്ട്രത്തിന്റെ ഭരണകൂടങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും. രണ്ട്, ഇസ്രയേലിനെ സംബന്ധിച്ച് ഇസ്രയേലിനും യെരുശലേമിനും 70 ആഴ്ചവട്ടം നിയമിക്കപ്പെട്ടിരിക്കുന്നു. മറ്റൊന്ന് ചിന്തിച്ചാൽ ലോകജാതികൾക്കും ഇസ്രയേലിനുമുള്ള കാലഘട്ടത്തിന്റെ കണക്കിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മശിഹയുടെ സാമ്രാജ്യം സ്ഥാപിക്കപ്പെടുന്നത് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമുക്ക് ആ വിഷയങ്ങൾ തുടർന്ന് പഠിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഈ പുസ്തകത്തിൽ ജാതീയ രാജാക്കന്മാരുടെ ഉത്ഭവത്തെക്കുറിച്ച് പഠിക്കുന്നു. അത് നമ്മൾ അടുത്ത ആഴ്ച കർത്താവ് അനുവദിച്ചാൽ ആ ഭാഗം നമുക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കാം. നമ്മൾ നോക്കാം അതിൻ്റെ ഒന്നും രണ്ടും വാക്യം ഒരിക്കൽ കൂടെ വായിക്കാം. ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം. യഹൂദ രാജാവായ യഹോയാക്കീമിൻ്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബുക്കദ്നേസർ യെരുശലേമിലേക്ക് വന്നു, അതിനെ നിരോധിച്ചു. കർത്താവ് യഹൂദ രാജാവായ യഹോയാക്കീമിനെയും ദൈവത്തിൻ്റെ ആലയത്തിലെ പാത്രങ്ങളിൽ ചിലതിനെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവനവയെ ശീനാർ ദേശത്ത് തൻ്റെ ദേവന്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. ആ പാത്രങ്ങളെ അവർ തൻ്റെ ദേവന്റെ ഭണ്ഡാരഗൃഹത്തിൽ വെച്ചു. ഇവിടെ നോക്കുക, യഹൂദ രാജാവായ യഹോയാക്കീമിനെ ദൈവത്തിൻ്റെ ആലയത്തിലുള്ള പാത്രങ്ങളെയും ഒരു ജാതീയ രാജാവായ നെബുക്കദ്നേസറിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. നമ്മളിവിടെ പഠിക്കേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സംഭവം നടക്കുന്നതിന് അനേക നാളുകൾക്ക് മുമ്പ് തന്നെ ദൈവം തൻ്റെ പ്രവാചകന്മാർ കൂടെ മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടിരുന്നു, ഇത് സംഭവിക്കാൻ പോവുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങൾ മനം തിരിയണം, ഇത് സംഭവിക്കാൻ പോവുകയാണ്. ഹബക്കൂക്ക് എന്ന് പറയുന്നൊരു പ്രവാചകനുണ്ടായി. നമ്മൾ പഴയ നിയമത്തിൽ ആ പ്രവാചകനെ കുറിച്ച് വായിക്കുന്നു. ഹബക്കൂക്ക് നോക്കുക, ഇസ്രായേൽ മക്കള് വളരെ ധാർമ്മികമായി അധപ്പതിച്ചു പോയി. ധാർമ്മികമായി അധപ്പതിച്ച് അവരുടെ മധ്യത്തിൽ പിടിച്ചുപറിയും, കള്ളത്തരവും കൊള്ളയും എന്ന് വേണ്ട ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഹബക്കൂക്ക് എന്ന് പറയുന്ന പ്രവാചകൻ ദൈവത്തോട് ചോദിച്ചു, എന്തിനാണ് നീ ഇത് അനുവദിക്കുന്നത്, നീ എന്താണ് ശിക്ഷിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ, നമ്മൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും വായിക്കണം, 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഏകദേശം 11 വരെയൊക്കെ വായിക്കുമ്പോൾ അതിൻ്റെ 5-ാം വാക്യം വായിക്കാം. ദൈവം ഹബക്കൂക്കിനോട് ഇങ്ങനെ പറഞ്ഞു, ജാതികളുടെ ഇടയിൽ ദൃഷ്ടി വെച്ച് നോക്കുവീൻ, ആശ്ചര്യപ്പെട്ട് വിസ്മയിപ്പീൻ, ഞാൻ നിങ്ങളുടെ കാലത്തൊരു പ്രവൃത്തി ചെയ്യും, അത് വിവരിച്ചു കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. ഞാൻ ഉഗ്രതയും വേഗതയുമുള്ള ജാതിയായ കൽദയരെ ഉണർത്തും. ചൽദിയൻസ്, കൽദയർ എന്ന് പറഞ്ഞാൽ ബാബിലോണാണ്. അവർ തങ്ങളുടെ അല്ലാത്ത വാസസ്ഥലങ്ങളെ കൈവശമാക്കേണ്ടതിന് ഭൂമണ്ഡലത്തിൽ നിങ്ങളെ സഞ്ചരിക്കുന്നു. ദൈവം ഹബക്കൂക്ക് പ്രവാചകൻ ചോദിച്ചു, എന്തിനാണ് നീ പീഡ കാണുവാൻ എന്നെ അനുവദിക്കുന്നത്, എന്തിനാണ് ഇസ്രായേലിന്റെ മധ്യത്തിൽ ഇങ്ങനെ ഈ ദുഷ്ടത വർദ്ധിക്കുവാനായിട്ട് ഇടയാകുന്നതെന്ന് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, എന്താ പറഞ്ഞത്, ഉഗ്രതയും വേഗതയുമുള്ള ജാതിയായ കൽദയരെ ഉണർത്തും. കൽദയൻസ്, അതായത് ബാബിലോണിയൻസ്, അവരെ ദൈവം ഉണർത്തുകയാണ്, ദൈവം അവരെ ഒരുക്കുകയാണ് ന്യായവിധി നടത്തുവാൻ. മീഹാ പ്രവചനം 4:10 എടുത്താട്ടെ, പല പ്രവാചകന്മാരിൽ കൂടെ ദൈവം അത് പറഞ്ഞു. മൈക്കാ 4:10, മീഹാ 4:10. സിയോൻ പുത്രിയെ, ഈറ്റു നോവുകെട്ടികളെ പോലെ വേദനപ്പെട്ട് പ്രസവിക്കുക. ഇപ്പോൾ നീ നഗരം വിട്ട് വയലിൽ പാർത്ത് ബാബിലേക്ക് പോകേണ്ടി വരും. അവിടെ വെച്ച് നീ വിടുവിക്കപ്പെടും. അവിടെ വെച്ച് യഹോവ നിന്നെ ശത്രുക്കളിൽ നിന്ന് ഉദ്ധരിക്കും. ഇവിടെ നീ നോക്കുക, പാർത്ത് ബാബിലേക്ക് പോകേണ്ടി വരും. വീണ്ടും ദൈവം പ്രവാചകനോട് പറഞ്ഞു, നിങ്ങൾ ധാർമ്മികമായി അധപ്പതിച്ചു പോയി, നിങ്ങൾ ബാബിലേക്ക് പോകേണ്ടി വരും. വീണ്ടും ദൈവം ജെറമ്യ പ്രവാചകനോട് കൽപ്പിച്ചു. ജെറമ്യ 25:1-14 വാക്യങ്ങളിൽ നമ്മളത് വായിക്കുന്നുണ്ട്. നോക്കുക, അനേക പ്രവാചകന്മാരിൽ കൂടെ ദൈവം മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടിരുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ, നിങ്ങൾ തിന്മയുടെ വഴികളെ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ബാബേലിലേക്ക് പോകും. അവർ മാനസാന്തരപ്പെടാതെ വന്നപ്പോൾ, അവർ അനുദപിക്കാതെ വന്നപ്പോൾ ദൈവം ബാബേൽ അല്ലെങ്കിൽ കൽദയർ എന്ന് പറയുന്ന ഒരു കൂട്ടം ജനത്തെ മറുഭാഗത്ത് ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളിവിടെ വായിച്ചതാണ്, യഹൂദ രാജാവായ യഹോയാക്കീം അവൻ വാണുകൊണ്ടിരുന്ന 3-ാം ആണ്ടിൽ നെബുക്കദ്നേസർ വന്ന് യെരുശലേമിനെ നിരോധിച്ചു, അതിനെ ബിസീജ് ചെയ്തു, അതിനെ വളഞ്ഞു. പിന്നീട് നാം വായിക്കുന്നു, കർത്താവ് യഹൂദ രാജാവായ യഹോയാക്കീമിനെയും ദൈവത്തിന്റെ ആലയത്തിലെ പാത്രങ്ങളിൽ ചിലതിനെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇത് വായിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നെബുക്കദ്നേസർ ചിന്തിച്ചേക്കാം തൻ്റെ കഴിവ് കൊണ്ട് സ്ട്രാറ്റജി കൊണ്ട് ഇസ്രായേലിനെ പിടിച്ചെടുത്തു എന്ന് ചിന്തിച്ചേക്കാം. എന്നാൽ ഇവിടെ ദൈവം പറയുന്നു, അതല്ല ഞാനാണ് നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. ചരിത്രം നോക്കി, ചരിത്രത്തിൽ പലതും സംഭവിക്കുമ്പോൾ എന്തുകൊണ്ടത് സംഭവിക്കുന്നുവെന്ന് ദൈവം ഇവിടെ മുന്നറിയിപ്പ് തന്നതുപോലെ ധാർമ്മിക അധപതനം മൂലം ദൈവത്തിന് ന്യായവിധിയോടെ വരുമ്പോൾ ഈ രാജാക്കന്മാർ യുദ്ധം ചെയ്ത് ജയിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർ ചിന്തിക്കും, തങ്ങളുടെ കഴിവ് കൊണ്ടും തങ്ങളുടെ ആയുധബലം കൊണ്ടും ഇത് സാധിച്ചുവെന്ന്. എന്നാൽ തിരുവചനം നമുക്ക് മുന്നറിയിപ്പ് തരുന്നു, കർത്താവ് യഹൂദ രാജാവായ യഹോയക്കിമിനെയും ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ പാത്രങ്ങളെയും അവൻ്റെ കയ്യിൽ കൊടുത്തു. എന്തിനു കൊടുത്തു? ഈ രാത്രിയിൽ ഗൗരവമായി ഓർക്കുക, നമ്മൾ റോഡിൽ വണ്ടി ഓടിച്ചു വരുമ്പോൾ ട്രാഫിക് ലൈറ്റ്സ് ഉള്ളിടത്ത് മഞ്ഞ ലൈറ്റ് കത്തും, മഞ്ഞ ലൈറ്റ് കത്തിയ ശേഷം റെഡ് ലൈറ്റ് കത്തും. ദൈവം പ്രവാചകന്മാരെ അയച്ച് മുന്നറിയിപ്പ് കൊടുത്തത് മഞ്ഞ ലൈറ്റ് കത്തിക്കുകയായിരുന്നു. ന്യായവിധി വരുന്നു, ബാബേലിൽ പോകേണ്ടി വരും, ആ മഞ്ഞ ലൈറ്റ് കത്തി. വാസ്തവത്തിൽ ആ വാണിങ്ങിനെ തിരസ്കരിച്ചപ്പോൾ റെഡ് ലൈറ്റ് കത്തി അപകടത്തിൽപ്പെട്ടു എന്ന് പറഞ്ഞ പോലെ ഇസ്രയേൽ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരികയാണ്. എന്നാൽ ഒന്നുകൂടെ നമുക്ക് പഠിച്ചു നോക്കിയാൽ രണ്ട് മൂന്ന് കാരണങ്ങൾ ഞാനത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വേറൊരു ഭാഗത്തിലേക്ക് കടക്കുകയാണ്. എന്തിനാണ് ദൈവം യഹോയാക്കിം രാജാവിനെ ഇവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തത്, നെബുക്കദ്നേസറിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത്? നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നു. യഹോയാക്കിം ജനിച്ചത് ഇസ്രയേലിൽ ഏറ്റവും ഭക്തനായ ജോഷിയ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ കുടുംബത്തിലാണ്. ജോഷിയ രാജാവിൻ്റെ കുടുംബത്തിൽ ജോഷിയാവ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇസ്രയേലിൽ വലിയ ഉണർവ് നടന്നു, റിവൈവൽ. ഈ റിവൈവൽ ഒന്നും ഈ യഹോയാക്കിമിൻ്റെ ജീവിതത്തെ സ്പർശിച്ചില്ല. അവൻ തൻ്റെ പഴയ മാർഗത്തിൽ കൂടെ ജീവിച്ചുപോയി. ജീവിച്ചുപോയപ്പോഴാണ് ഈ സംഭവം നടന്നത്. ബാബേൽ രാജാവായ നെബുക്കദ്നേസർ വന്ന് ബിസീജ് ചെയ്തു, അതിനെ നിരോധിച്ചു. മൂന്ന് പ്രാവശ്യമായിട്ടാണ് അവർ പ്രവാസത്തിൽ പോകുന്നത്. BC 3 ആദ്യത്തെ ക്യാപ്റ്റിവിറ്റി BC 605, രണ്ടാമത്തേത് BC 597, മൂന്നാമത്തേത് BC 586. മൂന്ന് പ്രാവശ്യമായിട്ടാണ് ബാബേൽ വന്ന്, ബാബിലോൺ രാജ്യം വന്ന് ഇസ്രയേലിനെ മുഴുവൻ ക്യാപ്റ്റീവ്സ് ആക്കുന്നത്. BC 605, 597, 586, മൂന്ന് പ്രാവശ്യം അവർ കടന്നു വന്നു. നോക്കുക, ആദ്യം വന്ന് ഇങ്ങനെ വളഞ്ഞു കഴിഞ്ഞിട്ട് ഈ നെബുക്കസ് രാജാവ് എന്ത് ചെയ്തെന്നറിയാമോ? ഈ സിംഹാസനത്തിൽ യഹോയാക്കിം രാജാവിനെ തന്നെ ഇരുത്തി. അദ്ദേഹത്തെ അന്നേരം പിടിച്ചോണ്ട് പോകുന്നില്ലേ, അദ്ദേഹത്തെ സിംഹാസനത്തിലിരുത്തി. ഈ കിങ് ഓഫ് കിങ്സ് മൊണാർച്ചിൻ്റെ കീഴിൽ ഒരു രാജാവെന്ന പോലെ ഈ യഹോയാക്കിം ഇസ്രയേലിൽ വാഴുവാനായിട്ട് അനുവദിച്ചു. അങ്ങനെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ലോകത്തിൽ മറ്റൊരു ശക്തി കൂടിയ രാഷ്ട്രമുണ്ടായിരുന്നു, അതായിരുന്നു ഈജിപ്റ്റ്. ഈജിപ്റ്റിനോട് യഹോയാക്കിം ചേർന്നിട്ട് ബാബേൽ രാജാവിനെ തകിടം മറിക്കുവാൻ അവിടെ ഇരുന്നുകൊണ്ട് പദ്ധതി തയ്യാറാക്കി. ഈ പദ്ധതി തയ്യാറാക്കിയപ്പോൾ ജെറമ്യാ പ്രവാചകൻ പ്രവചിച്ചു, രാജാവെ അരുത്, അത് ചെയ്യരുത് എന്ന് പറഞ്ഞു. എന്ത് ചെയ്തെന്നറിയാമോ? യഹോയാക്കിം രാജാവ് യെരമ്യാവിനെ പിടിച്ച് ജയിലിലടച്ചു. ജയിലിലടച്ചപ്പോൾ ഈ പ്രവാചകൻ, ഈ ജെറമ്യാ പ്രവാചകൻ തൻ്റെ ഒരു സെക്രട്ടറി എന്ന് വേണമെങ്കിൽ പറയാം, ബാറൂച്ച് എന്ന് പറയുന്ന ആളെ വിളിച്ചു വരുത്തി, ജയിലിൽ വിളിച്ചു വരുത്തിയിട്ട് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ വീണ്ടും അറിയിച്ചിട്ട് നീ ചുരുളിൽ എഴുതുവാൻ പറഞ്ഞു. ബാറൂച്ച് അത് മുഴുവൻ എഴുതി. എഴുതിയ ശേഷം ഈ ജെറമ്യാവ് പറഞ്ഞു, നീ ജനത്തെ ഇത് വായിച്ചു കേൾപ്പിക്കണം. ന്യായവിധി വരാൻ പോകുന്നു, ബാബേൽ രാജാവ് വന്ന് നിങ്ങളെ നിരോധിക്കാൻ പോകുന്നു എന്നുള്ളത് ന്യായവിധിയെക്കുറിച്ച് പറയണമെന്ന് പറഞ്ഞു. ബാറൂച്ച് അതുപോലെ എഴുതി, ജനത്തെ വായിച്ചു കേൾപ്പിച്ചു. ഈ വാർത്ത വീണ്ടും യഹോയാക്കിം രാജാവ് കേട്ടു. യഹോയാക്കിം രാജാവ് ജെറമ്യാവിനെ കൊല്ലുവാനായിട്ട്, ബാറൂച്ചിനെ പിടിക്കുവാനായിട്ട്, കൊല്ലുവാനായിട്ട് ശ്രമിച്ചപ്പോൾ ദൈവം അവരെ ഒളിപ്പിച്ചു. എന്നാൽ ഈ പുസ്തകത്തിൻ്റെ ചുരുള് വായിച്ചു കേൾപ്പിക്കാൻ പറഞ്ഞു. വായിച്ചു കേട്ടപ്പോൾ എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. ജെറമ്യാ പ്രവചനം 36 എടുത്താട്ടെ, ജെറമ്യാ 36 36:23 അല്ലെങ്കിൽ 22. അന്ന് 9 രാജാവ് ഹേമന്ത ഗൃഹത്തിൽ ഇരിക്കുകയായിരുന്നു. അവൻ്റെ മുമ്പാകെ 21 രാജാവ് ചുരുളെടുത്തുകൊണ്ട് വരുവാൻ യഹൂദയെ അയച്ചു. അവൻ രാജാസക്കാരനായ എലീശയുടെ മുറിയിൽ നിന്ന് അത് എടുത്തുകൊണ്ട് വന്നു. യഹൂദി അത് രാജാവിൻ്റെ യഹൂദയുടെയും രാജാവിൻ്റെയും ചുറ്റിലും നിൽക്കുന്ന സകല പ്രഭുക്കന്മാരെയും വായിച്ചു കേൾപ്പിച്ചു. അന്ന് 9-ാം മാസത്തിൽ രാജാവ് ഹേമന്ത ഗൃഹത്തിൽ ഇരിക്കുകയായിരുന്നു. അവന്റെ മുമ്പാകെ നെരിപ്പോട്ടിൽ തീ കത്തിക്കൊണ്ടിരുന്നു. യഹൂദി 3-ഉം 4-ഉം ഭാഗം വായിച്ച ശേഷം രാജാവ് എഴുത്തുകാരന്റെ ഒരു കത്തി കൊണ്ട് അത് കണ്ടിച്ച് ചുരുൾ മുഴുവൻ നെരിപ്പോട്ടിൽ തീയിലിട്ട് വെന്തുപോകും വരെ നെരിപ്പോട്ടിൽ ഇട്ടുകൊണ്ടിരുന്നു. രാജാവാകട്ടെ വചനങ്ങളെയൊക്കെയും കേട്ട ഭൃത്യന്മാരിൽ ആരെങ്കിലും ആകട്ടെ ഭയപ്പെടുകയോ വസ്ത്രം കീറുകയോ ചെയ്തില്ലേ? ചുരുൾ ചുട്ടുകളയരുതേ എന്ന് എൽനാഥനും ലതയാവും ശമരിയാവും രാജാവിനോട് അപേക്ഷിച്ചെങ്കിലും അവനവരുടെ അപേക്ഷ കേട്ടില്ലേ? നോക്കുക, ദൈവം ജെരമ്യാവിനെ അയച്ച് ബാറൂച്ചിൽ കൂടെ ആ എഴുതിക്കൊടുത്ത ആ ന്യായവീതിയുടെ വാക്കുകൾ, ജെരമ്യാ പ്രവാചകന്റെ വാക്കുകൾ യഹോവാക്യം രാജാവിന്റെ മുന്നിൽ വായിച്ചു കേൾപ്പിച്ചപ്പോൾ ആ ചുരുളുകൾ മേടിച്ച് പേനാക്കത്തി കൊണ്ട് മുറിച്ചിട്ട് മുന്നൽ കത്തിക്കൊണ്ടിരുന്ന നെരിപ്പോടിലിട്ട് ദൈവത്തിന്റെ വചനത്തെ കത്തിച്ചു കളഞ്ഞു. ആ വായിക്കുന്നു, രാജാവോ ജനങ്ങളോ ഈ വാക്കുകൾ കേട്ടിട്ട് ഭയപ്പെട്ടില്ലേ? യാതൊരു ദൈവയുമില്ലേ? ന്യായവിധി വരുന്നു എന്നുള്ളത് അന്തിമമായിട്ടും ജെരമ്യാവിൽ കൂടെ മുന്നറിയിപ്പ് കൊടുത്തു. മുന്നറിയിപ്പ് ദൈവം കൊടുത്തുകൊണ്ടിരുന്നു. ഇത് കേട്ടിട്ടും ഒരു ഭയവുമില്ലേ? ജനത്തിനും ഭയമില്ലേ? അവരുടെ ആത്മീയ നിലവാരം നമുക്ക് ചിന്തിക്കാം. യാതൊരു ഭയവുമില്ലേ? ഭയമില്ലാതെ വന്നപ്പോൾ ദൈവം പറഞ്ഞു എന്താണ് അതിന്റെ 30-ഉം 31-ഉം വാക്യം? അവന്റെ ശരീരം, ഈ രാജാവിന്റെ ശരീരം തെരുവിൽ ഒരു കഴുതയെ പോലെ വലിച്ചിഴയ്ക്കപ്പെടും എന്ന് പറഞ്ഞു. അവനെ അടക്കുവാൻ കഴിയാതെ വണ്ണം കൽദയർ അവന്റെ ശരീരത്തെ തെരുവിൽ കൂടെ വലിച്ചു കൊണ്ടുപോകും. ആക്ഷരികമായി അത് സംഭവിച്ചു, ചരിത്രത്തിൽ കാണുന്നു. ഇന്ന് രാത്രി ഞാൻ പ്രാരംഭമായി ഓർപ്പിക്കട്ടെ, ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ, അതിന്റെ പുറകോട്ടുള്ള ചരിത്രം നമ്മൾ ഓർക്കുകയായിരുന്നു. ദൈവം ബാബേൽ രാജാവായ നെബുക്കദ്നേസറിനെ ഒരുക്കിക്കൊണ്ടിരുന്നു. മറുഭാഗത്ത് തന്റെ ജനമായ യഹൂദ ജനത്തോട് വരുന്ന ന്യായവിധിയെക്കുറിച്ച് ദൈവം അരുളി ചെയ്തുകൊണ്ടിരുന്നു, മാനസാന്തരപ്പെടുവാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. അവർ മാനസാന്തരപ്പെട്ടില്ലേ? മീഖാ പ്രവാചകനിലൂടെ, ഹബക്കൂക്ക് പ്രവാചകനിലൂടെ, അവസാനം ജെരമ്യാ പ്രവാചകനിലൂടെ ന്യായവിധിയെക്കുറിച്ച് ദൈവം പറഞ്ഞുകൊണ്ടിരുന്നു. ആ ചുരുളുകൾ വായിച്ചു കേട്ടിട്ട് പോലും അവർക്ക് യാതൊരു കൂസലുമില്ലേ? രാജാവ് അതിനെ മുറിച്ച് നെരിപ്പോട്ടിലിട്ട് തീയിലിട്ട് കത്തിച്ചിട്ട് നാം വായിക്കുന്നു, രാജാവിനോ ജനങ്ങൾക്കോ യാതൊരു കൂസലുമില്ലായിരുന്നു. അവർ ദൈവത്തെ ഭയപ്പെട്ടില്ലേ? ദൈവത്തിന്റെ ന്യായവിധിയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവർക്കൊരു കൂസലുമില്ലേ? ദൈവം പറഞ്ഞു, നിന്റെ ശരീരം കൽദയർ തെരുവിൽ കൂടെ വലിച്ചുകൊണ്ട് പോകും. നിന്റെ പിൻഗാമികൾ ഒരുത്തരും ഈ സിംഹാസനത്തിൽ ഇരിക്കില്ലേ? നീ ശിക്ഷിക്കപ്പെടുമെന്നുള്ളത് പറഞ്ഞു. ആശ്ചര്യമായത് സംഭവിക്കുവാൻ നെബുക്കദ്നേസർ രാജാവിനെ കൊണ്ടുവന്നു. 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ വായിച്ച പോലെ കർത്താവ് അവരെ അവന്റെ കയ്യിലേൽപ്പിച്ചു. കർത്താവ് ഏൽപ്പിച്ചു. ഈ രാത്രി വീണ്ടും ആ ഭാഗം പറഞ്ഞു ഞാൻ വിടുകയാണ്. ദൈവം സകലത്തെയും ഭരിക്കുന്നു. 2-ാമത്തെ ഭാഗത്തിലേക്ക് നാം കടന്നു വരുന്നു. 3-ാം തൊട്ട് അവസാനം വരെയുള്ള വാക്യം, എന്നാൽ 3-ാം തൊട്ട് 7-ാം വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം. അനന്തരം രാജാവ് തന്റെ ഷണ്ണന്മാരിൽ പ്രധാനിയായ അസ്പനാസിനോടും ഇസ്രായേൽ മക്കളെ രാജസന്തതിയിലും കുലീനന്മാരിലും വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകലജ്ഞാനത്തിൽ നിമിടന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാ പരിജ്ഞാനികളും രാജസന്നിധിയിൽ പരിചരിപ്പാൻ യോഗ്യരുമായ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിക്കാനും കൽപ്പിച്ചു. രാജാവ് അവർക്ക് രാജഭോജനത്തിൽ നിന്നും താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും നിത്യവൃത്തി നിയമിച്ചു. അങ്ങനെ അവരെ 3 സംവത്സരം വളർത്തിയിട്ട് അവർ രാജസന്നിധിയിൽ നിൽക്കണമെന്ന് കൽപ്പിച്ചു. അവരുടെ കൂട്ടത്തിൽ ദാനിയേൽ, ഹനന്യാവും മീശായേൽ, അസരിയാവ് എന്ന യഹൂദ പുത്രന്മാരുണ്ടായിരുന്നു. ഷണ്ണാധിപൻ അവർക്ക് പേരിട്ടു. ദാനിയേലിന് അവൻ ബെൽസസർ എന്നും ഹനന്യാവിന് ശദ്രക് എന്നും മീശായേലിന് മേശക് എന്നും അസരിയാവിന് യബത്നഗോ എന്നും പേർ വിളിച്ചു. നോക്കുക, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗത്തിലേക്ക് നാം വരികയാണ്. ഈ ബാബേലിലേക്ക് ഈ ജനത്തെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ രാജാവ് കൽപ്പിച്ചു, രാജസന്തതിയിൽ കുലീനന്മാരായ അംഗഹീനമില്ലാത്ത സുന്ദരന്മാരും ജ്ഞാനികളും നിവിളന്മാരുമായ ചില ബാലന്മാരെ വേർതിരിപ്പാനായിട്ട് ആവശ്യപ്പെട്ടു. എന്തിനു വേണ്ടി? രാജാവിനെ ശുശ്രൂഷിപ്പാൻ. കൽദയരുടെ വിദ്യയിലും അവരുടെ ജ്ഞാനവും അഭ്യസിപ്പിച്ചുകൊണ്ട് രാജാവിന്റെ കൊട്ടാരത്തിൽ ശുശ്രൂഷിപ്പാൻ യഹൂദ രാജകുടുംബത്തിലുള്ള ചില ബാലന്മാരെ തെരഞ്ഞെടുക്കാൻ പറഞ്ഞു, ഷണ്ണാധിപനോട് പറഞ്ഞു. ഇവിടെ ഒരു വാക്കുകൂടെ ഞാൻ പറയട്ടെ. ഇവിടെ നോക്കുക, ഷണ്ണാധിപനോട് കൽപ്പിച്ചിട്ട് ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ബാലന്മാരുടെ പേരുകൾ കാണുന്നു. അവരുടെ കൂട്ടത്തിൽ ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസരിയാവ് എന്ന യഹൂദ പുത്രന്മാരുണ്ടായിരുന്നു. ഈ 4 പേരുടെ പേരുകൾ എടുത്തു പറഞ്ഞിരിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, വേദപണ്ഡിതന്മാരുടെ മധ്യത്തിൽ ഒരു ചെറിയ ഡിബേറ്റ് ഉണ്ട്. ആ ഡിബേറ്റ് ഇങ്ങനെയാണ്, ദാനിയേലിനെ അവിടെ വെച്ച് ഷണ്ണനാക്കി, അങ്ങനെ ആക്കിയില്ല എന്നും ഒരു വാദമുണ്ട്. ആ വാദത്തിന് പ്രബലമായി കൊണ്ടുവരുന്ന വാദഗതി യെശയ്യാവ് 39:5-7 വരെയുള്ള വാക്യമാണ്. ഒന്ന്, ഇത് പ്രവാചകനിലൂടെ ദൈവം മുന്നറിയിപ്പ് കൊടുത്തിരുന്ന ഒരു കാര്യമായിരുന്നു. ദാനിയേലിനെ ഈ ബാലന്മാരെയും ബാബേലിൽ പിടിച്ചുകൊണ്ടുപോയി യൂനക്സ് അല്ലെങ്കിൽ ഷണ്ണന്മാരാക്കിയെന്ന് ചിന്തിക്കുവാനുള്ള കാരണം യെശയ്യാവ് 39:5-7 വരെയുള്ള. അപ്പോൾ യെശയ്യാവ് ഹിസ്കിയാവിനോട് പറഞ്ഞത്, സൈന്യങ്ങളെ യഹോവയുടെ വചനം കേട്ടുകൊള്ളുക, നിന്റെ രാജധാനിയിൽ ഉള്ളതൊക്കെയും നിന്റെ പിതാക്കന്മാർ ഇന്നുവരെ ശേഖരിച്ചു വെച്ചിട്ടുള്ളതും ഒട്ടൊഴിയാതെ ബാബേലിലേക്ക് എടുത്തുകൊണ്ട് പോകുന്ന കാലം വരുന്നു. അടുത്ത വാക്യം, നീ ജനിപ്പിച്ചവരായി നിന്നിൽ ഉത്ഭവിക്കുന്ന നിന്റെ പുത്രന്മാരിൽ ചിലരെ അവർ കൊണ്ടുപോകും, അവർ ബാബേൽ രാജാവിന്റെ രാജധാനിയിൽ ഷണ്ണന്മാരായിരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. യെശയ്യാവിൽ കൂടെ പ്രവചിച്ചു, നോക്ക, നീ കാണിച്ച നിധികളൊക്കെ, നിന്റെ പിതാക്കന്മാർ സൂക്ഷിച്ചു വെച്ച ഈ നിധികളൊക്കെ ബാബേലിലേക്ക് എടുത്തുകൊണ്ട് പോകുമെന്ന് മാത്രമല്ലേ, നിന്റെ പുത്രന്മാരിൽ ചിലരെ ബാബേൽ രാജാവിന്റെ രാജസന്നിധിയിൽ ഷണ്ണന്മാരാക്കുമെന്ന് പറഞ്ഞു. രണ്ട്, ഈ നാല് ബാലന്മാരെ അല്ലെങ്കിൽ പിടിച്ചുകൊണ്ടുപോയപ്പോൾ അവരെ ട്രെയിൻ ചെയ്യുവാൻ ഏൽപ്പിച്ചത് ഷണ്ണാധിപന്റെ കയ്യിലാണ്. അപ്പോൾ ഈ വാദഗതി വെച്ചുകൊണ്ട് ഈ രാജകുടുംബത്തിലുള്ള ദാനിയേലിനെയും ഹനന്യാവിനെയും മീശായലിനെയും അസരിയാവിനെയും ബാബേലിൽ ഷണ്ണന്മാരാക്കി രാജകൊട്ടാരത്തിൽ ശുശ്രൂഷിപ്പാൻ അവരെ അങ്ങനെ ക്രമീകരിച്ചു എന്ന് ഒരു വാദഗതിയുണ്ട്, തെല്ലിക്കളയുവാൻ വൃത്തിയില്ല. എന്നാൽ ഇവിടെ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ദാനിയേലിനെ പിടിച്ചുകൊണ്ടുപോകുന്ന പ്രായം 14-15 വയസ്സിനിടയ്ക്കാണ്. ഈ 14-15 വയസ്സിനിടയ്ക്ക് ഇവിടെ നാലാം വാക്യത്തിൽ വായിച്ചിരിക്കുന്ന വാക്യം നോക്കിയാട്ടെ, ഒന്നൊന്നായി അപഗ്രഥിക്കുന്നില്ലേ, സകല സുന്ദരന്മാരെ, അംഗഭംഗമില്ലാത്തവരെ, കുലീനന്മാരെ, രാജസന്നിധിയിലുള്ളവരെ, സമർത്ഥന്മാരെ, വിദ്യാനിപുണന്മാരെ, രാജസന്നിധിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരെ. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ കോളേജിൽ നിന്നൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത നല്ല കുലീനന്മാരായ ചെറുപ്പക്കാരെ പോലെ, ഇന്നത്തെ കമ്പനികളൊക്കെ റിക്രൂട്ട് ചെയ്യുന്നവരെ നോക്കിയാട്ടെ, MBA ഒക്കെ പാസ്സായിട്ടുള്ള നല്ല ചെറുപ്പക്കാരെ ഓഫീസിലൊക്കെ ഇന്ന് റിക്രൂട്ട് ചെയ്യുന്നത് സാധാരണ കാണും. അതുപോലെ തന്നെയുള്ള ഒരു ക്വാളിഫിക്കേഷനാണ്. വിദ്യാനിപുണന്മാരും ജ്ഞാനികളും സമർത്ഥന്മാരുമായ ബാലന്മാർ. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഇത് പറയുമ്പോൾ ദാനിയേലിന് 14-15 വയസ്സേ ഉള്ളൂ. അവൻ 70 പ്രവാസത്തിൽ പോയി കിടന്നു. 70 നാല് രാജാക്കന്മാരുടെ ഉത്ഭവവും അവരുടെ സാമ്രാജ്യത്തിന്റെ ഭരണവും ദാനിയേൽ കണ്ടു. 90 കഴിയുമ്പോൾ ദാനിയേൽ, അപ്പോഴും നമ്മൾ അതിൻ്റെ 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ നമ്മൾക്ക് ആ വാക്യം പിന്നീട് എടുക്കാം. അവിടെ വായിക്കുന്നു, ദാനിയേലോ കോരേശ് രാജാവിന്റെ 1-ാം ആണ്ട് വരെ ജീവിച്ചിരുന്നു. കോരേശ് രാജാവിന്റെ വർഷം വരെ എന്ന് പറഞ്ഞാൽ നെബുക്കദ്നേസർ രാജാവിന്റെ കാലം, ബെൽസസറിന്റെ കാലം, അത് കഴിഞ്ഞ് ബേത്തിനായ ദാരിയവേശന്റെ കാലം, അത് കഴിഞ്ഞ് കോരേശന്റെ കാലം. നെബുക്കദ്നേസർ, ബെൽസസർ, ദാരിയവേശ്, സൈറസ് അല്ലെങ്കിൽ കോരേശ്. നമ്മൾ 21-ാം വാക്യത്തിൽ വായിക്കുന്നു, ദാനിയേലോ കോരേശ് രാജാവിന്റെ 1-ാം ആണ്ട് വരെ ജീവിച്ചിരുന്നു. കോരേശിന്റെ ഭരണകൂട്ട് വരുന്നത് വരെ, സൈറസ് വരുന്നത് വരെ ദാനിയേൽ ജീവിച്ചിരുന്നു. 14 ബാലനായി പിടിച്ചുകൊണ്ടുപോയ ദാനിയേൽ 90 കോരേശിന്റെ കാലഘട്ടത്തിൽ ഇസ്രയേൽ മടങ്ങിപ്പോകുവാൻ വിളംബരം കൊടുക്കുന്നത് ദാനിയേലിന്റെ കാതുകളിൽ കേൾപ്പാൻ ദൈവം അനുവദിച്ചു. വളരെ വൃദ്ധനായി, ദൈവത്തിന്റെ പ്രിയപുരുഷനായി, ഒരു ബാലനായി പിടിക്കപ്പെട്ട ആ ദാനിയേൽ അവൻ്റെ ജീവിതം ബാബേലിൽ ചിലവഴിപ്പിച്ചപ്പോഴും, ഒരു അന്യനാട്ടിൽ ജീവിച്ചപ്പോഴും, അവനെ ബാബേലിന്റെ സകല വിദ്യകളും പഠിപ്പിച്ച്, നമ്മൾ ഓർക്കണം ഇവിടെ വായിക്കുന്നുണ്ട് 4-ാം വാക്യത്തിൽ, ബാലന്മാരെ വരച്ച് അവരെ കൽദേരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിക്കണം. കൽദേരുടെ വിദ്യകൾ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ലോകത്തിലെ ഏറ്റവും ജ്ഞാനികളായ ആ കാലഘട്ടങ്ങളിൽ മനസ്സിലാക്കിയിരുന്നത്, കരുതിയിരുന്നത് കൽദേരയാണ്, ബാബിലോണിയൻസിനെയാണ്. അവരുടെ ഹാങ്ങിങ് ഗാർഡനും, ലോകത്തിലെ 7 വണ്ടേഴ്സിലൊന്നാണ് ഹാങ്ങിങ് ഗാർഡൻ, അത് നോക്കുക, ഈ ബാബിലോണിൽ പണിയപ്പെട്ടതാണ്. കൽദേരുടെ വിദ്യകൾ വേണ്ട, മത്തായി 2 യേശുക്രിസ്തുവിനെ നമസ്കരിപ്പാൻ വിദ്വാൻമാർ മാഗീസ് കടന്നു വരുന്നത് നാം വായിക്കുന്നു. മാഗീസ്, മാഗി എന്നുള്ള വാക്കിന്റെ അർത്ഥം മജീഷ്യൻസ് എന്നാണ്. മജീഷ്യൻസ് അവരാരാണ്? കൽദേരായിരുന്നു. കൽദേയ വിദ്യകൾ അഭ്യസിച്ച് ആ ജ്ഞാനികളാണ് വിദ്വാന്മാരായിട്ട് കർത്താവിനെ വീണു വണങ്ങുവാൻ അവിടെ വരുന്നത്. ആ നക്ഷത്രങ്ങൾ കണ്ട് രാജാവ് പിറന്നു എന്നുള്ളത് മനസ്സിലാക്കുവാൻ ആസ്ട്രോളജി പഠനത്തിൽ ഏറ്റവും ഔന്നത്യത്തിൽ നിന്ന ഒരു രാജ്യമായിരുന്നു കൽദേയരുടെ രാജ്യം. ഈ വിദ്യകളൊക്കെ ദാനിയേലിനെ അഭ്യസിപ്പിച്ചു. ഒരു ദൈവത്തിൻ്റെ ദാസൻ പ്രവാസത്തിൽ പോയി കിടക്കുകയാണ്. അവനത് പഠിക്കുവാൻ നിർബന്ധിതനായി മാറി. അവനത് പഠിച്ചു. ഇനിയുള്ള കാര്യങ്ങളൊന്നും നോക്കട്ടെ. അവനെ പല കാര്യങ്ങൾ ചേഞ്ച് ചെയ്തെടുക്കുവാൻ കൽദേയർ ശ്രമിച്ചു. ഇവിടെ നമ്മൾ നോക്കുന്നുണ്ട് ഏഴാം വാക്യത്തിൽ ഈ നാല് പേരുടെ പേരുകൾ മാറ്റി എഴുതി. ദാനിയേൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഗോഡ് ഈസ് മൈ ജഡ്ജ്, ദൈവം എൻ്റെ ന്യായാധിപൻ. അവൻ്റെ പേര് മാറ്റിയിട്ട് എന്ത് പേരാക്കി? ബെൽസസർ, ബേലെന്ന ദേവന്റെ സൂക്ഷിപ്പുകാരൻ, ദ കീപ്പർ, ദ ടൈം ഓഫ് ബേൽ, ബേൽ രാജാവിന്റെ ഫേവർ ആയവൻ. നോക്കുക, ഗോഡ് ഈസ് മൈ ജഡ്ജ് എന്നുള്ള പേര് ബേലിന്റെ, ബേൽ രാജാവിന്റെ, അതായത് ബാബേൽ രാജ്യത്തിന്റെ ദേവന്മാരുടെ പേരിനോട് ബന്ധിപ്പിച്ചാക്കി ബെൽസസർ. രണ്ട്, ഹനന്യാവ്, ബിലവഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പ്രിയ എന്നുള്ള പേര് ശത്രുക്ക് എന്ന് പേരാക്കി, സൺ ഗോഡ്, സൂര്യദേവനോടുള്ള ബന്ധത്തിലാക്കി. മൂന്ന്, മീശായേൽ, ഗോഡ് ഈസ് ഹു ഈസ് എസ് ഗോഡ് എന്നുള്ള പേര് ഹു ഈസ് ലൈക്ക് വീനസ് എന്നുള്ള പേരിലേക്ക് മാറ്റി. അസ്രിയാവ്, ദ ലോർഡ് ഈസ് മൈ ഹെൽപ്പ് എന്നുള്ള പേര് അബേദ്നെഗോ, സെർവന്റ് ഓഫ് നെഗോ എന്ന് പറയുന്ന ദേവന്റെ പേരാക്കി മാറ്റി. മറ്റുവിധത്തിൽ ചിന്തിച്ചാൽ ഈ നാല് ബാലന്മാരുടെ പേരുകൾ യഹോവയായ ദൈവത്തോട് ബന്ധപ്പെട്ടിരുന്നു. God is my judge, beloved of the Lord, who is as God, the Lord is my judge. യഹോവയായ ദൈവത്തോട് ബന്ധപ്പെട്ടിരുന്ന ഈ നാല് പേരുടെ പേരുകൾ, ബാലന്മാരുടെ പേരുകൾ കൽദയറിൽ പിടിച്ചുകൊണ്ട് പോയപ്പോൾ എന്ത് ചെയ്തു? അവരുടെ ദേവന്മാരുടെ പേരിനോട് അവരുടെ പേരങ്ങ് മാറ്റി. ബെൽസസർ എന്നും ചന്ദ്രക്കെന്നും മേശക്കെന്നും അബദ്നോഗോ എന്നും ആക്കി. അവരുടെ ദേവന്മാരുടെ പേരിനോട് ചേർത്താക്കി. എന്തിനാണെന്നറിയാമോ? ഇറ്റ് വാസ് നാച്ചുറലൈസേഷൻ. അമേരിക്കയിൽ കുടിയേറിയുന്നവർക്കറിയാം, അഞ്ചു വർഷമോ മറ്റോ ആണ് നാച്ചുറലൈസേഷൻ്റെ ടൈം ഒരു അമേരിക്കക്കാരനായി മാറുവാൻ. അതുപോലെ തന്നെ ഇവരെ വാസ്തവത്തിൽ അവരുടെ ദൈവത്തെക്കുറിച്ചും അവരുടെ പൂർവന്മാരുടെ ബന്ധത്തോടുള്ള കാര്യങ്ങൾ മറന്നിട്ട് അവരെ വാസ്തവത്തിൽ കൽദേയരാക്കി മാറ്റുവാൻ അവരുടെ ദേവന്മാരോടുള്ള ബന്ധത്തിൽ പേരുകളൊക്കെ ആക്കി തീർത്തു. പിന്നെന്താ ചെയ്തത്? താഴോട്ട് നമ്മൾ വായിക്കുന്നു, എട്ടാം വാക്യത്തിൽ രാജാവിൻ്റെ ഭോജനം കുടിക്കുവാൻ, രാജാവിൻ്റെ മേശയിലെ വീഞ്ഞു കുടിപ്പാനൊക്കെ കാര്യങ്ങൾ ക്രമീകരിച്ചു. രാജഭോജനം നോക്കുക കൊടുക്കുവാൻ തീരുമാനിച്ചു. ഈ ബാലന്മാരെ നമ്മൾ ഓർത്തു, 14 വയസ്സുള്ള ബാലന്മാർ. ഏതൊരു ആ ടീനേജിനുള്ളവരും രാജാവിൻ്റെ മേശയിലെ ഭക്ഷണമൊക്കെ കിട്ടുമ്പോൾ ആർത്തിയോട് ഭക്ഷിക്കുന്ന ഒരു പ്രായമാണ്. നമുക്ക് തന്നെ അറിയാം, അങ്ങനെയുള്ളൊരു ഭക്ഷണം കിട്ടിയാൽ, രാജമേശയിൽ ഭക്ഷിക്കുവാൻ ഒരവസരം കിട്ടിയാൽ അത് വളരെ വിലപ്പെട്ടതായി കരുതും. എന്നാൽ ഈ ടീനേജിലുള്ള ബാലന്മാർ, പ്രത്യേകിച്ച് ദാനിയേലിനെ ഇവിടെ കാണുന്നു എട്ടാം വാക്യത്തിൽ, എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കില്ലെന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. 3 വർഷത്തെ കോഴ്സാണ്. ഈ 3 വർഷം കൊണ്ട് ഇവരെ ട്രെയിൻ ചെയ്തെടുക്കണം. അവരുടെ ദേവന് സമർപ്പിച്ച ഭക്ഷണം കൊടുക്കുകയാണ്, അവരുടെ ദേവന് അർപ്പിച്ച വീഞ്ഞു കൊടുക്കുകയാണ്. ദാനിയേലിന് മനസ്സിലായി, ഞങ്ങളുടെ ന്യായപ്രമാണം അനുസരിച്ച് ഇതിൽ നിന്ന് പങ്കെടുത്താൽ എൻ്റെ നരമല്യതയ്ക്ക് ഭംഗം വരും. ദാനിയേൽ എന്ത് ചെയ്തു? അവൻ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുത്തു, ഞാൻ എന്നെ തന്നെ മലിനപ്പെടുത്തില്ല. ഹീ ഹാസ് പർപ്പസ്ഡ് ഇൻ ഹിസ് ഹാർട്ട് ദറ്റ് ഹീ വിൽ നോട്ട് ഡിഫൈൽ ഹിംസെൽഫ്. ഇന്ന് രാത്രിയിൽ ആ വാക്യം കൂടെ ധ്യാനിച്ച് നമുക്ക് കടന്നു പോകാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ മലിനപ്പെടുത്തുവാൻ നമ്മൾ അനുവദിക്കാതെ സാധിക്കുകയല്ലേ? നമ്മൾ അനുവദിക്കാതെ നമ്മൾ ഒരിക്കലും മലിനപ്പെടില്ലേ? ഞാൻ മലിനപ്പെടുന്നെങ്കിൽ അതിൻ്റെ കാരണം ഞാനാണ്, മറ്റാരുമല്ലേ? ദാനിയേലെ നോക്കുക, ആരാണ് നെബുക്കദ്നേസർ രാജാവ്? അവൻ്റെ സ്വഭാവത്തെക്കുറിച്ച് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നു. അവനെ ജനങ്ങൾ വിറച്ചു എന്നാണ് വായിക്കുന്നത്. സർവ്വലോകത്തിലുമുള്ളവർ അവൻ്റെ വിധി കേട്ട് അവനെ ഭയത്തോടെ വിറച്ചുകൊണ്ട് അവൻ്റെ മുമ്പിൽ നോക്കുക. അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം വായിച്ചാൽ, 5:19, അവന് നൽകിയ മഹത്വം ഹേതുവായി സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവൻ്റെ മുമ്പിൽ ഭയപ്പെട്ട് വിറച്ചു. ലോകത്തിലുള്ള മനുഷ്യൻ മുഴുവൻ ഭയപ്പെട്ട് വിറച്ച നെബുക്കദ്നേസർ രാജാവ്. രാജാവ് ഈ ബാലന്മാരെ പിടിച്ചു കൊണ്ടുപോയി. രാജാവിൻ്റെ മേശയിൻ്റെ ഭക്ഷണവും ബിംബത്തിന് അർപ്പിച്ച വീഞ്ഞും കുടിക്കുവാൻ കൊടുത്തപ്പോൾ ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു, എന്ത് സംഭവിക്കട്ടെ, ഞാൻ എന്നെ തന്നെ മലിനപ്പെടുത്തില്ല. ഞാൻ പ്രാരംഭമായി ഓർപ്പിക്കട്ടെ, ദൈവിക വെളിപ്പാട് കിട്ടുവാൻ ദാനിയേലിനെ ദൈവം എന്തുകൊണ്ട് പ്രിയപുരുഷനായ ദാനിയേലെ എന്ന് 3 പ്രാവശ്യം ഈ ഗ്രന്ഥത്തിൽ വിളിച്ചു. ഇത് നിസ്സാര കാര്യമല്ലേ. ഇറ്റ് വാസ് എ ടൈം ഓഫ് ക്രൈസിസ് ഇൻ ഹിസ് ലൈഫ്. അവന്റെ ജീവൻ ഒരു ത്രാശിൽ തൂങ്ങിക്കിടക്കുകയാണ്. ലോകം മുഴുവൻ വിറയ്ക്കുന്ന ഒരു രാജാവിന്റെ സാമ്രാജ്യത്തിൽ അവൻ പിടിക്കപ്പെട്ട് ബന്ധിക്കപ്പെട്ട് രാജാവിന് വേണ്ടി ശുശ്രൂഷയിൽ ഏൽപ്പിച്ചപ്പോൾ അവൻ ഒരു തീരുമാനമെടുത്തു. ഡാനിയേൽ ഹാസ് പർപ്പസ് ഇൻ ഹിസ് ഹാർട്ട് ദാറ്റ് ഹി വിൽ നോട്ട് ഡിഫൈൽ ഹിംസെൽഫ്. ഈ രാത്രി വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, എന്നെ മലിനപ്പെടുത്തുവാൻ എനിക്കേ കഴിയും. പക്ഷെ ഇങ്ങനെ ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്തപ്പോൾ ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? യെസ്, ഗോഡ് വാസ് ഓണറിങ് ഹിസ് ലോയൽറ്റി ആൻഡ് പ്രിപ്പയറിങ് ഇൻ അഡ്വാൻസ് എ വേ ഫോർ ഹിസ് ഡെലിവറൻസ്. ദൈവത്തോടുള്ള ഈ വിധത്തിലുള്ള ഒരു സമർപ്പണം ദാനിയേൽ കാണിച്ചപ്പോൾ അതിനു മുമ്പ് തന്നെ ദൈവം അവനെ വിടുവിപ്പാൻ വഴികൾ ഒരുക്കി. അതിൻ്റെ 9 വാക്യം നോക്കിയാട്ടെ, വീണ്ടും ചുമന്ന മഷി കൊണ്ട് വരയ്ക്കേണ്ട ഒരു വാക്യമാണ് 9 വാക്യം. ദാനിയേൽ ഇങ്ങനെ ഹൃദയത്തിൽ നിശ്ചയിച്ചപ്പോൾ 9 വാക്യം, ദൈവം ദാനിയേലിന് ഷണ്ണാധിപന്റെ മുമ്പിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി. ആരിടവരുത്തി? ദൈവം ഇടവരുത്തി. രാജാവിന്റെ ഹൃദയം നീർത്തോടുപോലെ കയ്യിലിരിക്കുന്നു. ഈ രാത്രി ആ വാക്യം നോക്കുക, ദൈവം ദാനിയേലിന്റെ ഷണ്ണാധിപന്റെ മുമ്പിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി. ഗോഡ് വാസ് പ്രിപ്പയറിംഗ് ദാറ്റ് മാൻ ടു ഫേവർ ദാനിയേൽ. The reason is his purpose, the purpose what he has taken, the decision that he will not defile himself. Thannathan malinappeduthilla ennu avan edutha theerumanathe devu aadarikkayathu. Idu raathril oru kaaryam prathyal orkku, nammude theerumanangal valiya consequence ulavakkunnathu. Nammal edukkunna chila theerumanangal, vivahathulla bandhathulla theerumanangal, jeevithathulla bandhathulla theerumanangal, നമ്മളൊരു പക്ഷെ ചിന്തിച്ചേക്കാം, ഈ വാക്യങ്ങൾ പഠിക്കുമ്പോൾ, ഈ 1-ാം അധ്യായം പഠിക്കുമ്പോൾ ന്യായമായി നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും, ഒരല്പമൊന്ന് കോംപ്രമൈസ് ചെയ്താൽ എത്ര ഉന്നതമായ സ്ഥാനം കിട്ടും. അല്പമൊന്ന് കോംപ്രമൈസ് ചെയ്താൽ ഇന്ന് ലോകത്തിൽ നമ്മൾ കേൾക്കുന്ന കാര്യം അതല്ലേ? ലോകത്തിൽ വിജയിക്കണമെങ്കിൽ, ലോകത്തിൽ ഉന്നതമാകണമെങ്കിൽ, ലോകം ഒഴുകുന്ന പോലെ അല്പമൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്തേ സാധിക്കുള്ളൂ. ബട്ട് ലെറ്റ് മീ എംഫസൈസ്, സക്സസ് ഈസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ കോംപ്രമൈസ്. ദാനിയേൽ ഇന്ന് രാത്രി നമ്മോട് പറയുന്നു, സക്സസ് ഈസ് നോട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ കോംപ്രമൈസ്, ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ഗാഡ്. അവൻ്റെ തീരുമാനത്തെ ദൈവം ആദരിച്ചിട്ട് അവനെ വിടുവിപ്പാൻ ദൈവം വഴികളൊരുക്കുകയാണ്. ഞാനിരുന്ന് ധ്യാനിക്കുകയായിരുന്നു. ബൈബിളിൽ നമ്മൾ ഉടനീളം പരിശോധിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ എന്താണ് കോംപ്രമൈസ് ചെയ്തതിൻ്റെ ഫലമായി, അല്പമൊന്ന് ഇഴകിച്ചേർന്നതിൻ്റെ ഫലമായി, കോംപ്രമൈസ് ചെയ്തതിൻ്റെ ഫലമായി അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ട വലിയൊരു പട്ടിക. ആദം ദൈവം കൊടുത്ത പ്രമാണത്തെ കോംപ്രമൈസ് ചെയ്തു. ഹി ലോസ്റ്റ് പാരഡൈസ്. അബ്രഹാം സാറയുള്ള ബന്ധത്തിൽ കോംപ്രമൈസ് ചെയ്തു. അവൻ്റെ ഭാര്യയെ മിക്കവാറും അവന് നഷ്ടമായി. സാറ ഒരു മകന് വേണ്ടി ഹാഗറിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്തു. ഇന്ന് മധ്യപൂർവദേശം ആളിക്കത്തുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നമുഖരിതമായി. ഏശാ ഒരു ഭക്ഷണത്തിന് വേണ്ടി അവൻ്റെ ജ്യേഷ്ഠാവകാശം കോംപ്രമൈസ് ചെയ്തു. അവൻ്റെ അനുഗ്രഹങ്ങൾ അവന് നഷ്ടമായി. ആരോൺ അഹരോൻ വിഗ്രഹത്തെ നമസ്കരിക്കുന്നുള്ള ബന്ധത്തിൽ അല്പമൊന്ന് കോംപ്രമൈസ് ചെയ്തു. വാക്തത്വ നാട് അവന് നഷ്ടമായി. ശിംഷോൻ ദൈവത്തോടുള്ള ഡിമോഷനിൽ ചില സ്ത്രീകളുള്ള ബന്ധത്തിൽ അവൻ അല്പം കോംപ്രമൈസ് ചെയ്തു. അവനെല്ലാം നഷ്ടമായി. അവൻ്റെ മുടി നഷ്ടപ്പെട്ടു, കണ്ണ് നഷ്ടപ്പെട്ടു, ജീവനും നഷ്ടപ്പെട്ടു. ദാവീദ് അവൻ്റെ മോറൽ സ്റ്റാൻഡേർഡ് ഊറിയാവനോടും മറ്റുമുള്ള ബന്ധത്തിൽ അല്പം കോംപ്രമൈസ് ചെയ്തു. എന്ത് സംഭവിച്ചു? യെസ്, അവന് ജനിച്ച കുഞ്ഞ് നഷ്ടപ്പെട്ടു. മാത്രമല്ല, വാള് അവൻ്റെ വീട്ടിൽ നിന്ന് മാറാതിടയായി. ശലോമോൻ ദൈവം കൊടുത്ത കൺവിക്ഷൻ വിവാഹത്തോടുള്ള ബന്ധത്തിൽ അന്യഭാര്യമാരെ എടുക്കുന്നതിൽ കോംപ്രമൈസ് ചെയ്തു. അവൻ്റെ സാമ്രാജ്യം രണ്ടായിട്ട് കീറിമുറിക്കപ്പെട്ടു. ആഹാബ് ജസബേലിനെ വിവാഹം കഴിക്കുന്നതിൽ കോംപ്രമൈസ് ചെയ്തു. ആഹാബിന് സിംഹാസനം നഷ്ടമായി. അനന്യാസ് സഫീറയും സത്യത്തോടുള്ള ബന്ധത്തിൽ അല്പം കോംപ്രമൈസ് ചെയ്തു. അവർക്ക് രണ്ടുപേർക്കും അവരുടെ ജീവിതം നഷ്ടമായി. യൂദാസ് യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തെക്കാട്ടിൽ വെള്ളിക്കാശിനോടുള്ള ആ വില അവൻ കോംപ്രമൈസ് ചെയ്തപ്പോൾ അവൻ്റെ പ്രാണൻ നിത്യതയിൽ നഷ്ടമായി. ദൈവത്തിൻ്റെ വചനം ഉടനീളം നമുക്ക് മുന്നറിയിപ്പ് തരുന്നു, കോംപ്രമൈസ് ചെയ്തവർ അവർ നഷ്ടപ്പെട്ടു. ദാനിയേലോ വാളിന്റെ മുനയിൽ ജീവിതം തൂങ്ങിക്കിടന്നപ്പോൾ, സാഹചര്യം മുഴുവൻ എതിരായപ്പോൾ, ലോകം മുഴുവൻ വിറയ്ക്കുന്ന ഒരു രാജാവിന്റെ രാജ്യത്തിൽ അവനെ പ്രവാസിയായി കൊണ്ടുപോയി, രാജാവിന്റെ ആ കൊട്ടാരത്തിൽ ശുശ്രൂഷിപ്പാൻ അവനെ ഒരുക്കിക്കൊണ്ടിരുന്നപ്പോൾ, അവൻ ദൈവം കൊടുത്ത വെളിപ്പാടുകൾക്ക് വിരോധമായി അവൻ മലിനപ്പെടുമെന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ, He has taken a decision in his heart that he will not defile himself. ഒന്നാം അധ്യായത്തിൽ ദൈവം ആ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. A great moral condition is needed for the enlightenment of his word. എന്തുകൊണ്ടാണ് ദാനിയേലിനെ പോലുള്ള വിഷനും, എന്തുകൊണ്ടാണ് ദാനിയേലിനെ പോലുള്ള വെളിപ്പാടുകളും വാസ്തവത്തിൽ ദൈവജനത്തിൽ ലഭിക്കാൻ നാം പുരുഷന്മാരിൽ ഇല്ലാതെ വന്നു, സ്ത്രീകളില്ലാതെ വന്നു? All of us have compromised in many things and we cannot claim the blessings from God as Daniel was able to get. ഒന്നാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്ന വലിയ പാഠം. നമ്മൾ ആ ഒൻപതാം വാക്യം നമ്മൾ ഓർത്തു, ദൈവം ഇടവരുത്തി. Now God has brought to favor him with a tender love. ആ സന്നാധിപന്റെ ഹൃദയത്തിൽ ദൈവം വരുത്തി. നോക്കെ, ഇത് വായിച്ചുമ്പോൾ ഒരു വാക്യം ഞാൻ ഓർപ്പിക്കട്ടെ. എന്താണെന്നറിയാമോ? അതിൻ്റെ പത്തോട്ടുള്ള വാക്യം വായിക്കുമ്പോൾ അവന്റെ പരിജ്ഞാനത്തെ കാണുന്നു. എന്നാൽ സദൃശ്യവാക്യം 16:7 വാക്യം ഒന്ന് വായിച്ചു നോക്കാം. Proverbs 16:7 അതിൻ്റെ 16:7 വാക്യം, ഒരുത്തന്റെ വഴിയിൽ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവന്റെ ശത്രുക്കളെ അവനോട് ഇണക്കുന്നു. എന്തൊരു വാക്യമാണ്! When a man's way are pleasing to the Lord, he makes even his enemies live at peace with him. ഒരുത്തന്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ അവന്റെ ശത്രുക്കൾ പോലും, അവന്റെ ശത്രുക്കൾ പോലും ദൈവം വായിക്കുന്നു അവനെ മിത്രങ്ങളാക്കി തരും. ഇതല്ലേ ദാനിയേലിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ദാനിയേലിന്റെ വഴികളിൽ ദൈവത്തിന് പ്രസാദം തോന്നിയപ്പോൾ അവനെ സൂക്ഷിക്കുവാൻ കൊടുത്ത ഷണ്ണാധിപന്റെ ഹൃദയത്തിൽ അവനോട് സ്നേഹം തോന്നുവാൻ ദൈവം ഇടയാക്കി. മനുഷ്യന്റെ കഴിവ് കൊണ്ടല്ലേ, മനുഷ്യൻ കോംപ്രമൈസ് ചെയ്യുന്നതുകൊണ്ടല്ലേ, മനുഷ്യന്റെ സ്ട്രാറ്റജി കൊണ്ടല്ലേ യോശുവയോട് ദൈവം എന്താണ് പറഞ്ഞത്? വാളെടുത്തുകൊണ്ട് യുദ്ധം ചെയ്ത് ജയിക്കേണ്ടേ ജനത്തിന് വേണ്ടി യുദ്ധം ചെയ്യേണ്ടേ യോശുവ? വാസ്തവത്തിൽ യുദ്ധത്തിന്റെ സ്ട്രാറ്റജി പഠിക്കേണ്ടി യോശുവ? യോശുവ 1:1 എന്താ പറഞ്ഞത്? നിനക്ക് ശുഭമായിരിപ്പാൻ ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെ സാധിക്കുമെന്ന് നീ എന്ത് ചെയ്യണം? യുവജനത്തിന് പ്രമാണം നീ ധ്യാനിക്കണം. നീ ഇതിൽ നിന്ന് വിട്ടുപോകരുത്. യോശുവ വിജയിച്ചതിന്റെ കാരണം അതാണ്. ഇന്ന് രാത്രി നമ്മൾക്ക് ചിന്തിപ്പാനിടയാകട്ടെ. അവിടെ നോക്കുക, 9:23 വാക്യം, ദാനിയേലിന്റെ ദൈവം വിളിച്ച പേര്. 9:23, നീ ഏറ്റവും പ്രിയനാകയാൽ. 10:11, അവൻ എന്നോട് ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ. 19 വാക്യം, ഏറ്റവും പ്രിയ പുരുഷ, എന്തൊരു വിളിയ! ഏറ്റവും പ്രിയ പുരുഷനായ ഡാനിയേൽ. ഓ ഡാനിയേൽ, എ മാൻ ഗ്രേറ്റ്ലി ബെലവഡ്. ഓ ഡാനിയേൽ, എ മാൻ ഗ്രേറ്റ്ലി ബെലവഡ്. ദൈവം പറയുകയാണ്, എ മാൻ ഹു വാസ് ഗ്രേറ്റ്ലി ബെലവഡ് ഓഫ് ഗോഡ്. അതിന്റെ കാരണം എന്താണ്? ഹിസ് ഡിസിഷൻ, അവൻ തന്നെത്താൻ നിശ്ചയിച്ചു. അങ്ങനെ ചെയ്തെന്ന് മാത്രമല്ല, 1:9 വാക്യത്തിൽ നമ്മൾ വായിച്ചു നോക്കിയാൽ ദൈവം മറ്റുള്ളവരോടും ദാനിയേലിനോട് കരുണ കാണിപ്പാനിടയാക്കി തീർത്തു. ദൈവം ഫേവർ ചെയ്തെന്ന് മാത്രമല്ല, 1:9 മറ്റുള്ളവരും ഫേവർ ചെയ്യാൻ നോക്കി. ദൈവം 17 വാക്യത്തിൽ, ആ വാക്യം കൂടെ ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. 17 വാക്യം, 1:17, ആ 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയിലും സാമർഥ്യം കൊടുത്തു. ഗോഡ് ഗേവ്. ഈ അധ്യായത്തിൽ 3 പ്രാവശ്യം അത് വായിക്കുന്നു. നെബുക്കദ്നേസർ രാജാവിന്റെ കയ്യിൽ, നമ്മൾ 1:1 വാക്യത്തിൽ വായിക്കുന്നു അല്ലെ, യഹോയാക്കിമിനെ ദൈവം ഏൽപ്പിച്ചു. 2:9 വാക്യത്തിൽ, ഷണ്ണാധിപന് ദാനിയേലിനോട് ദയ കാണിപ്പാൻ ദൈവം ഇടവരുത്തി. 3:17 വാക്യത്തിൽ, ആ 4 ബാലന്മാർക്ക് ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും സാമർഥ്യം കൊടുത്തു. ഗോഡ് ഗേവ്, ദൈവം കൊടുത്തു. എന്താ അതിന്റെ കാരണം? ഒരു വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. സദൃശ്യവാക്യം 25, Proverbs 25:14. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, The secret of the Lord is with them that fear him. അവനെ ഭയപ്പെടുന്നവരോടുകൂടെ ദൈവത്തിന്റെ രഹസ്യം ദൈവം വെളിപ്പെടുത്തും. The secret of the Lord is with them, those who fear him. എനിയോ, നമ്മൾ അതിന്റെ സദൃശ്യവാക്യം 1:7 വായിക്കുന്നു. Proverbs 1:7, യഹോവക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ്. സദൃശ്യവാക്യം 1:7 വാക്യം, സദൃശ്യവാക്യത്തിൽ The secret of the Lord is with them that fear him. ദൈവത്തിന്റെ സഹിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും. അവൻ തന്റെ രഹസ്യം അവരോട് അറിയിക്കുന്നു.
യഹോവയുടെ സഖിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും. ഇന്ന് രാത്രിയിലെ ഈ വചനങ്ങൾ ധ്യാനിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ദൈവത്തിൻ്റെ സഖിത്വമാണ് നമുക്ക് ഏറ്റവും ആവശ്യം. ഒരു വാക്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ ദാനിയേലിന്റെ പുസ്തകം 1:21 വാക്യം, ദാനിയേലോ കോരെശ് രാജാവിൻ്റെ 1 വരെ ജീവിച്ചിരുന്നു. എ കൺസിസ്റ്റന്റ് ലൈഫ്. നെബുക്കദ്നേസറിൻ്റെ കാലത്ത്, ബെൽസസറിൻ്റെ കാലത്ത്, ദാര്യവേശിൻ്റെ കാലത്ത്, കോറിസിൻ്റെ സൈറസിൻ്റെ കാലത്ത് ഈ 4 രാജാക്കന്മാർ ഭരണം മാറി. ദാനിയേലിനെ കുറിച്ച് വായിക്കുന്നു, ഹീ വാസ് കൺസിസ്റ്റന്റ്. അവന് മാറ്റം വന്നില്ലേ? അവിടെ മൂലഭാഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ നിലനിന്നു പോന്നു. ദൈവത്തിലും ദൈവജനത്തിലും അവൻ നിലനിന്നു പോന്നു. ഈ രാത്രിയിൽ ഇവിടെ ഞാൻ അവസാനിപ്പിക്കട്ടെ. യാതൊരു മാറ്റവുമില്ലാതെ ദാനിയേല് നിലനിന്നു പോന്നു. എ കൺസിസ്റ്റന്റ് ലൈഫ്. ദൈവത്തിൻ്റെ സഹിത്വം ലഭിച്ച ഒരു പുരുഷൻ, ദൈവത്തിൻ്റെ പ്രിയ പുരുഷൻ, അവന് ദൈവം തൻ്റെ ആലോചനകൾ വെളിപ്പെടുത്തുകയാണ്. നമുക്ക് അടുത്ത ആഴ്ച തൊട്ട് എന്താണ് ദൈവം വെളിപ്പെടുത്തിയെന്ന് പഠിക്കാൻ പോവുകയാണ്. എന്നാൽ പ്രാരംഭമായി നമ്മൾ പഠിച്ചത് നോക്ക്, എ മോറൽ സ്റ്റാൻഡേർഡ് ഈസ് നീഡഡ് ഫോർ ദ എൻലൈറ്റ്മെന്റ് ഓഫ് ഗോഡ്സ് വേർഡ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചം നമുക്ക് ലഭിക്കുവാൻ ഒരു ധാർമ്മികമായ ഉന്നത നിലവാരം ആവശ്യമാണ്. ദാനിയേലിൻ്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടു. 2 ലോക സാമ്രാജ്യങ്ങളെ കുറിച്ച് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ രാജ്യം എന്ന് വരുന്നു എന്ന് വെളിപ്പെടുത്തുകയാണ്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തോടുള്ള ബന്ധത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും മോശകരമായ ഭരണകൂടത്തിന്റെ ചിത്രം നമുക്ക് കാണിച്ചു തരികയാണ്. അടുത്ത ആഴ്ച ദൈവം അനുവദിച്ചാൽ നമുക്കത് പഠിക്കാം. എന്നാൽ ഇന്ന് രാത്രിയിൽ നമ്മുടെ ദൈവം വാഴുന്നു. ഗോഡ് റെയ്ൻസ്. ഒന്നും അവിചാരിതമായി സംഭവിക്കില്ല. ഏറ്റവും കാമായിട്ട്, സ്വൈരമായിട്ട്, സ്വസ്ഥമായിട്ട് ജീവിപ്പാൻ അവൻ്റെ ജനത്തിന് കഴിയും. കാരണം അവരുടെ ദൈവം വാഴുന്നു. അവരുടെ ദൈവത്തിൻ്റെ സഹിത്വം അവൻ്റെ ഭക്തന്മാർക്കുണ്ടാകും. അവൻ തൻ്റെ രഹസ്യം അവരെ അറിയിക്കും. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വിശുദ്ധന്മാരാണോ? വേർതിരിക്കപ്പെട്ടവരാണോ? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെട്ട്, കഴുകപ്പെട്ട് ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണോ? അങ്ങനെയുള്ളവർക്ക് ദൈവത്തിൻ്റെ സഹിത്വം കിട്ടും. ദൈവത്തിൻ്റെ ആത്മാവിനാൽ അവൻ്റെ വലിയ വെളിച്ചങ്ങളും വെളിപ്പാടുകളും അവൻ നൽകുന്നതായിത്തീരും. ദൈവം അതിനെ നമുക്ക് ഇടയാക്കട്ടെ.